ഗോപ്യമായിരിക്കേണ്ടതൊന്നും അന്യർ കാണുക ചെയ്യരുത്. അവനത് എങ്ങനെ മുതലാക്കുമെന്ന് ആർക്കറിയാം. എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്. അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം. പഴയ സ്നേഹിതനെ പരിത്യജിക്കരുത്. പുതിയവനവനെ തുല്യനായിരിക്കില്ല. പുതിയ സ്നേഹിതൻ പുതിയ വീഞ്ഞു പോലെ പഴകും തോറും ഹൃദ്യതയേറും. ഭാവിയുടെ ഭാഗ്യത്തിൽ അസൂയപ്പെടരുത്. അവന്റെ അവസാനം നിനക്കറിയില്ലല്ലോ. അഹങ്കാരിയുടെ വിജയത്തിൽ ഭ്രമിക്കേണ്ട. മരിക്കും മുമ്പ് അവർക്ക് ശിക്ഷ ലഭിക്കും. കൊല്ലാൻ അധികാരമുള്ളവനിൽ നിന്ന് അകന്നു നിൽക്കുക. മരണഭയം നിന്നെ അലട്ടുകയില്ല. അവനെ സമീപിക്കേണ്ടി വന്നാൽ സൂക്ഷിച്ചു പെരുമാറുക. അല്ലെങ്കിൽ അവൻ നിന്റെ ജീവൻ അപഹരിക്കും. അപകട മേഖലയെ കെണികളുടെ നടുവിലാണ് നീ ചരിക്കുന്നതെന്ന് ഓർക്കുക. അയൽക്കാരനെ കഴിയുന്നത്ര അറിയാൻ ശ്രമിക്കുക. ജ്ഞാനികളുടെ ഉപദേശം തേടുക. അറിവുള്ളവരോടെ സംസാരിക്കാവൂ. നിന്റെ സംഭാഷണം അത്യുന്നതന്റെ നിയമങ്ങളെ പറ്റിയായിരിക്കട്ടെ. നീതിമാന്മാരോടൊത്തെ ഭക്ഷിക്കാവൂ. കർത്താവിനോടുള്ള ഭക്തി ആയിരിക്കണം നിന്റെ അഭിമാനം. ശില്പിയുടെ മഹത്വം തെളിയുന്നത് ശില്പത്തിലാണ്. കഴിവുറ്റ വാഗ്മി ജനത്തെ നയിക്കുന്നു. ഏഷണിക്കാരനെ നഗരത്തിനെല്ലാം ഭയമാണ്. വിടുവായനെ വെറുക്കാത്തവരില്ല. കർത്തവ്യം അനുഷ്ഠിക്കുമ്പോൾ അതീവ സാമർഥ്യം കാണിക്കരുത്. പട്ടിണി കിടക്കുമ്പോൾ അന്തസ് നടിക്കരുത്. അധ്വാനിച്ച് ധാരാളം സമ്പാദിക്കുന്നവനാണ് പൊങ്ങച്ചം പറയുന്ന പട്ടിണിക്കാരനേക്കാൾ ഭേദം. മകനെ വിനയം കൊണ്ട് മഹത്വമാർജിക്കുക. നിലവിട്ട് സ്വയം മതിക്കരുത്. തന്നെ തന്നെ ദ്രോഹിക്കുന്നവനെ ആര് നീതീകരിക്കും? തന്നെ തന്നെ അവഹേളിക്കുന്നവനെ ആര് ബഹുമാനിക്കും? ദരിദ്രൻ വിജ്ഞാനത്താൽ ബഹുമാനം നേടുന്നു, ധനവാൻ ധനത്താലും. ദരിദ്രനായിരിക്കെ ബഹുമാനിക്കപ്പെടുന്നെങ്കിൽ സമ്പന്നനായാൽ എത്രയധികം. സമ്പന്നനായിരിക്കെ നിന്ദിക്കപ്പെടുന്നെങ്കിൽ ദരിദ്രനായാൽ എത്രയധികം. ജ്ഞാനം താഴ്ന്നവനെ ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. അഴകിനെ അമിത വില കൽപ്പിക്കരുത്. അഴകില്ലെന്നോർത്ത് അവഗണിക്കരുത്. ദൈവമേ സ്തുതിനക്ക് യോഗ്യമാന്നു പാറയ്ക്കുമോർ.
പാറയ്ക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിരിക്കും സ്തുതി തന്നെ. ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന, ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. പ്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് പദയാത്രത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നമ്മൾ കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ ആത്മീയ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു പ്രഭാതം ദൈവം നമുക്ക് ഒരുക്കി തന്നു. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതം നമുക്ക് ഒരുക്കി തന്ന് നമ്മുടെ ശബ്ദം കേൾക്കുവാനും നമ്മുടെ കണ്ണുനീര് കാണുവാനും ഉയരങ്ങളിൽ നിന്ന് ധാരാളമായി കൃപകളെ വർഷിക്കുവാനും ഒക്കെ നമുക്ക് ഒരുക്കി തന്ന ഈ ശ്രേഷ്ഠമായ നിമിഷത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ശുശ്രൂഷ തുടക്കമിട്ട പിതാക്കന്മാരെയും ഇതിനിപ്പോൾ നേതൃത്വം നൽകുന്ന പിതാക്കന്മാരെയും വളരെ സ്നേഹാദരോടുകൂടി ഭരിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, പ്രത്യേകാൽ പ്രിയപ്പെട്ട മാമനശൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഐസക് പ്രകാശച്ചൻ, പ്രിയപ്പെട്ട ബിജോയച്ചൻ, വി സി വർഗീസച്ചൻ എന്ന് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛന് അത്യാവശ്യമായിട്ട് ഒരു വഴി പോകേണ്ടി വന്നു. അതുപോലെ എല്ലാ വൈദികരെയും, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും ദൈവമേ ഞങ്ങളുടെ അപേക്ഷ അവിടുന്ന് കേൾക്കണമേ, മുമ്പാകെ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന അവിടുന്ന് ശ്രദ്ധിക്കണമേ എന്നുള്ള യാചനയോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. എല്ലാവർക്കും വളരെ സുപരിചിതമായ പ്രാർത്ഥന കേൾക്കണമേ എന്ന് യാചന നൽകണമേ എന്നുള്ള ഗീതം ഇപ്പോഴ് മേരി സക്കറിയ ദൈവസന്നിധിയിൽ ഇപ്പോഴ് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ, സുപരിചിതമായ ഗീതമാണ്. പ്രാർത്ഥന കേൾക്കണമേ എൻ യാചന നൽകണമേ. സുവിശേഷ ഗീതങ്ങളിലെ 65-ാമത്തെ ഗീതം പാടിച്ചാൽ ഒരുപക്ഷെ മേരുടെ ഫോൺ മ്യൂട്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, 65-ാമത്തെ ഗീതം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവെ എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ. കർത്താവേ എൻ യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ. കർത്താവേ എൻ യാചന നൽകണമേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, ഉത്തരം തന്നാരുളാമെന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാ എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവായി. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ. കർത്താവേ എൻ യാചന നൽകണമേ. താതനും മാതാവും നീ എനിക്കല്ലാതെ, താതനും മാതാവും നീ എനിക്കല്ലാതെ, ഭൂതലം തന്നീലില്ലേ വേറാരുമൻ, ആതങ്കം നീ കിടുവാ വേറാരുമൻ, ആതങ്കം നീ കിടുവാ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ. കർത്താവേ എൻ യാചന നൽകണമേ. നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹേ കർത്താ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ, ശത്രുതയേയകറ്റി എനിക്കു നീ പുത്രത്വം തന്നതിനാ, എനിക്കു നീ പുത്രത്വം തന്നതിനാ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ. യാചന നൽകണമേ. സ്വന്ത കുമാരനെ ആദരിയാതന്മേൽ, സ്വന്ത കുമാരനെ ആദരിയാതന്മേൽ, ഹിന്ദു സമം കാനിഞ്ഞ സംപ്രീതിയോർ, സന്ധിക ചേർന്നിരുന്നേ സംപ്രീതിയോ, സന്ധിക ചേർന്നിരുന്നേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എൻ യാചന നൽകണമേ. കർത്താവേ എൻ യാചന നൽകണമേ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധയുമായ സത്യദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ എന്ന നിലയേക്കും തന്നെ ആമീൻ. തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനൊരു ആനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മണ്ണില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കൃഷ്ണതാവേ നിനക്ക് സ്തുതി, ഭാവിയുടെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശ്വരജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ ഒരു നാമപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാ മറുത്തുമറിയമേ തമ്പുരാന്റിയമ്മേ, ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണ സമയത്തും ദേവതമ്പുരാനോട് നീ അപേക്ഷിച്ചുള്ളണമേ. ആമീൻ.
സർവാധിപതിയും അനാദ്യന്തനും സൃഷ്ടാവും സ്ഥലജടങ്ങളെയും ജീവിപ്പിക്കുന്നതിനുമായ കർത്താവേ, നിന്റെ സ്വരൂപത്തിൽ നീ മനുഷ്യനെ സൃഷ്ടിക്കുകയും തെറ്റുകൂടാതെ ജീവിക്കുവാൻ വേണ്ടി അവന് നിയമം നൽകുകയും ചെയ്തു. അവൻ പാപം ചെയ്ത ശേഷം എഴുന്നേൽക്കുവാൻ വേണ്ടി കൃപയോട് നീ അവനൊരു വാഗ്ദാനവും നൽകി. കർത്താവേ, ഇപ്പോൾ സങ്കടപൂർവ്വം ഞങ്ങളുടെ ആത്മശരീര കഴുത്തുകൾ നിങ്ങൾ നമിച്ചിരിക്കുന്ന നിന്റെ ദാസരുടെ നേരെ നീ തിരിച്ച് മനുഷ്യസ്നേഹത്തോടെ ഞങ്ങളെ നീ കൈക്കൊള്ളേണമേ. ഭാവി അനുസരിച്ച് ദുഷ്ടമാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് രക്ഷപ്പെടേണമെന്നല്ലാതെ അവന്റെ മരണത്തിൽ നീ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ദിനുഹായക്കാരുടെ ദാപത്തെ നീ അംഗീകരിച്ചു, അവരുടെ മേൽ നിശ്ചയിക്കപ്പെട്ടിരുന്ന കോപത്തെ മാറ്റിക്കളഞ്ഞുവല്ലോ. വേശ്യാ സ്ത്രീയുടെ കണ്ണുനീരും ചുങ്കക്കാരും സക്കായുടെ പശ്ചാത്താപവും മനുഷ്യരുടെ ഏറ്റുമറയിലും കള്ളന്റെ വിശ്വാസവും നീ അംഗീകരിച്ചുവല്ലോ. സകല മനുഷ്യരും രക്ഷപ്പെട്ട് സൃഷ്ടി അറിവിലേക്ക് വരണമെന്ന് നീ ആഗ്രഹിക്കുന്നവനാണല്ലോ. തന്റെ സമ്പാദ്യങ്ങൾ ദുർവിനിയോഗം ചെയ്ത പുടിയനായ പുത്രനെ സ്വീകരിക്കുകയും പൈതൃകമായ കാരുണ്യത്തോടെ അവനോട് വേ കാണിക്കുകയും ചെയ്തവൻ നീ തന്നെയാകുന്നുവല്ലോ. ഇപ്പോൾ കർത്താവേ, തിരുമുമ്പാകെ ലജ്ജകൂടാതെ ഞങ്ങളെ എതിർക്കുകയും ഞങ്ങളുടെ തെറ്റുകൾക്ക് പരിഹാരം നൽകുകയും ചെയ്യണമേ. തന്നെ പ്രീതിപ്പെടുത്തിയ ആദിമ നീതിമാന്മാരെ കൈക്കൊണ്ടവനായ മിസിഹ തുമ്പുരാനെ, ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഞങ്ങളുടെ അപേക്ഷകളെയും പ്രാർത്ഥനകളെയും കൈക്കൊള്ളേണമേ. സ്വർഗീയ പിതാവേ, നിന്റെ സത്യത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. വന്ധ്യനായ പുത്ര, നിന്റെ സ്ത്രീബായുടെ പക്ഷങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കേണമേ. പരിശുദ്ധ റൂഹാദിന്റെ ബഹുമാന്യതയുടെ അധിവാസത്തിനുള്ള ആലയങ്ങളും അറകളുമായി ഞങ്ങളെ നീ ആക്കി തീർക്കണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും നിന്റെ സമാധാനവും ശാന്തതയും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ.
പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. ആമുഖത്തിൽ വർദ്ധിച്ചതുപോലെ അനുഗ്രഹീതമായ ഒരു പ്രഭാതം ദൈവം നമുക്ക് വീണ്ടും ഒരുക്കി തന്നു. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവാശ്രയ ബോധത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഈ ശുശ്രൂഷയുടെ ഏതാണ്ട് 10 വർഷത്തെ ആ കൂട്ടായ്മ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടാടി. ഞാൻ പ്രതീക്ഷിച്ച 300-350 പേര് ഉണ്ടാവും, ഉണ്ടാകണമേ എന്ന് ഞാൻ ആഗ്രഹിച്ചെങ്കിലും
ഏതാണ്ട് 600-ൽ പരം ആളുകൾ, 600-ൽ പരം ആളുകളെന്ന് കൃത്യമായിട്ട് പറയാൻ കാരണം എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 450-ഓളം ഡിവൈസസ് ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടുപേർ വെച്ച് നോക്കിയാലും എന്തായാലും 600-ൽ കൂടുതൽ ആളുകൾ അതിൽ ജോയിൻ ചെയ്യുന്നു. ആളുകൾ കൂടുതൽ ഉണ്ടാകുന്നതുമില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട്. അത്ര ആളുകൾ ഒരുപക്ഷെ ഈ പ്രാർത്ഥന സ്നേഹിക്കുകയും അത്രയും പേർക്ക് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഈ പ്രാർത്ഥന ഒരു ഉപകാരപ്രദമാകുന്നു എന്ന് ചിന്തിക്കപ്പെടാം. ഒരുപക്ഷെ ഇത് മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകണം എന്ന് ഇതിന് നേതൃത്വം നൽകുന്ന ഞങ്ങൾ അച്ഛന്മാർക്കൊക്കെ ഒരു പ്രചോദനമാകുന്നത് അങ്ങനെയാണല്ലോ എല്ലാം. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ആ വിലയേറിയ സാന്നിധ്യത്തിനും ഒരുപാട് നന്ദിയും സ്നേഹവും വളരെ വിനയപൂർവ്വം ഞങ്ങൾ അറിയിക്കുകയാണ്. അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. എനിക്കറിയാം അധികം ഞാൻ അധികം ഒന്നും പബ്ലിസിറ്റി ഒന്നും കൊടുത്തില്ല. തൊട്ട് തലേന്ന ഞാൻ ഒരു പക്ഷേ വാട്സപ്പിലൊക്കെ മെസ്സേജ് കൊടുത്തു. എന്നിട്ട് പോലും എല്ലാവരും അത് സ്വീകരിക്കുകയും ഇത് ജോയിൻ ചെയ്ത് 10 മിനിറ്റ് കൊണ്ട് തന്നെ ആ സൂം മീറ്റിംഗിന്റെ കംപ്ലീറ്റ് 100 പേർക്കാണ് മാക്സിമം അത് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതെല്ലാം കംപ്ലീറ്റ് ആയി എത്ര പെട്ടെന്ന്, ഞാൻ അവളെ വിശ്വസിച്ചു എത്ര പെട്ടെന്ന് തന്നെ ആളുകൾ അതിന്റെ ജോയിൻ ചെയ്തു എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇതിന്റെ തുടക്കം വിട്ട അഭിയനെ ഈ അവസരം തിരുമേനിക്കും, അതുപോലെ തന്നെ ഇപ്പോഴത്തെ മെത്ര പോലത്തെ അപ്പുറം തിരുമേനിക്കും ഒക്കെ അതിനകത്ത് ജോയിൻ ചെയ്യുകയും പ്രത്യേകിച്ച് വന്നി ബിൽസനച്ചൻ എല്ലാവരെയും ഒന്ന് കാണുവാനും ആദരിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചു. എനിക്കതൊരു പ്രയാസമുള്ളത് ഇതിന്റെ അകത്ത് ഒരുപാട് സേവനം ചെയ്തിട്ടുള്ള പല വൈദികരുമുണ്ട്, എനിക്ക് അവരെ ഒന്നും മെൻഷൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. കാരണം അതിനുള്ള സാഹചര്യ സമയമല്ലായിരുന്നു. എങ്കിലും പിന്നീട് താമസിക്കാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കൾ ഉണ്ടാക്കണം തിരുമേനി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 10 വർഷത്തെ ഇതിനൊരു അതിന്റെ ഒരു അതിനു വേണ്ടിയിട്ട് ആ വർഷം അത്രയും വർഷം നടത്തി എന്നുള്ളതിന്റെ ഒരു ആദരവായിട്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ അവരെയൊക്കെ മെൻഷൻ ചെയ്യാമെന്ന് ദൈവസന്നിധിയിൽ പ്രതീക്ഷിക്കുകയാണ്. തുടർന്നും പ്രാർത്ഥന ഉണ്ടാകട്ടെ, നമുക്കൊക്കെ ആന്തരികമായി വളർച്ചയും നന്മയും ഉണ്ടാകത്തക്കവണ്ണം നമ്മുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മ ഒരു അനുഗ്രഹമായി തീരാൻ നമുക്കൊക്കെ ഇടയാവണം. നമ്മള് എന്താഗ്രഹിക്കുന്നുവോ അതിനപ്പുറമായി നമ്മുടെ ഈ കൂട്ടായ്മയിൽ ദൈവസാന്നിധ്യം ഉണ്ടാകുവാനും, പരസ്പരം നമ്മൾ ശരീരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടില്ലെങ്കിലും ശബ്ദം കൊണ്ടും മനസ്സുകൊണ്ടും നമുക്ക് ക്രിസ്തുവിൽ സമന്വയിക്കുവാൻ, നമ്മുടെ ഹൃദയങ്ങളെ പങ്കുവെക്കുവാൻ, പരസ്പരം പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ആശ്വാസം കണ്ടെത്തുവാൻ, അതുപോലെ അനേകർക്ക് ആശ്വാസം പകരുവാൻ നമ്മുടെ ഈ കൂട്ടായ്മ കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് വിനയത്തോടെ ദൈവസന്നിധിയിൽ അപേക്ഷിക്കാം. ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ആളുകളോടും സംബന്ധിക്കുന്ന എല്ലാവരോടും എന്റെ സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് പ്രസംഗിക്കാനായിട്ട് മറ്റ് വൈദികരെ ഒരച്ഛൻ നാട്ടിൽ നിന്ന് പറഞ്ഞെങ്കിലും അച്ഛന് ഈ ആഴ്ച പ്രസംഗിക്കാന്ന് പറഞ്ഞെങ്കിൽ വീട്ടുവരെ അദ്ദേഹത്തിന് തടസ്സമുണ്ടായി. അതുകൊണ്ട് മറ്റാരും ഇല്ലാത്തതുകൊണ്ട് ഞാനും പിന്നെ അതിനുശേഷം പ്രിയപ്പെട്ട ഐസക് അച്ഛനും പ്രസംഗിക്കും. പ്രത്യേകമായിട്ട് നമുക്ക് ഈ ദിനങ്ങളിൽ ഓർക്കാനുള്ള നമ്മുടെ ഭദ്രസഭയുടെ പ്രത്യേകിച്ച് മലബാർ ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്തിയായി സേവനം അനുഷ്ഠിച്ച സീനിയ സക്കറിയ മാർ തിയോഫിലോസ് മനസ്സിന്റെ 3rd വാർഷികമാണ്, ഓർമ്മയാണ് 24-ാം തീയതി. ഒരുപക്ഷെ എനിക്കും ഐസക്കച്ചനും ഓർക്കാൻ ഒരുപാട് ഉണ്ട് തിയോഫിലോസ് തിരുമേനിയുടെ. കാരണം തിരുമേനിയുടെ കൂടെ നിന്ന് ശുശ്രൂഷിച്ചിട്ടുള്ള വൈദികരാണ് ഞങ്ങൾ രണ്ടുപേരും. അതുപോലെ തന്നെ അമേരിക്കൻ ഭദ്രാസനത്തിനും ഒരുപക്ഷെ പലർക്കും തിരുമേനിയെ അറിയാം. തിരുമേനി ഇവിടെ നിന്ന് പഠിച്ചതാണ്. അതോടൊപ്പം പല ആളുകൾക്കും വളരെ ആഴമായ സ്നേഹവും ബന്ധവും അഫീന തിയോഫിലോസ് തിരുമേനിയോടുണ്ട്. തിരുമേനി രോഗബാധിതനായി ആദ്യം അത് മനസ്സിലാക്കുന്നത് നമ്മുടെ ഹ്യൂസ്റ്റണിൽ വന്ന് താമസിച്ച് വന്ന സമയത്താണ്. ആ സമയത്ത് ഒരുപാട് ആളുകൾ അഫീന തിരുമേനിയെ പരിചരിക്കുകയും സ്നേഹിക്കുകയും തിരുമേനിയുടെ രോഗവാർത്ത ഒരുപക്ഷെ തിരുമേനി അറിയാവുന്ന ആളുകളിലൊക്കെ ആഴമായ വേദനയും, ഒരുപക്ഷെ ഇപ്പോഴും തിരുമേനിയുടെ ദേഹവിയോഗം തിരുമേനിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരു നഷ്ടങ്ങൾ ഉണർത്താറുണ്ട്. കാരണം അത്രമാത്രം ഹൃദയങ്ങളിൽ ഒരു സ്നേഹത്തിന്റെ തണല് ചായച്ച ഒരു ശ്രേഷ്ഠ പിതാവായിരുന്നു തിയോഫിലോസ് തിരുമേനി. അദ്ദേഹത്തിന്റെ ഓർമ്മ 24-ാം തീയതി പ്രത്യേകമായിട്ട് ദൈവസന്നിധിയിൽ ആ പിതാവിനെ ഓർക്കുന്നു. ജീവിച്ച സാഹചര്യങ്ങളിലൊക്കെ ഒരുപക്ഷെ ഞാൻ കടുത്തറിയാം, ഒരു സന്യാസിയുടെ ആ നിർമ്മലത എത്രയും ഭംഗിയായിട്ട് കാത്തു സൂക്ഷിക്കാമോ, ആർക്കും ഒരു അപവാദം പറയാനില്ലാതെ അത്രയും ശ്രേഷ്ഠമായിട്ട് കാത്തു സൂക്ഷിച്ച് നല്ലൊരു മാതൃക, പ്രാർത്ഥനയുള്ള മാതൃകയുള്ള പിതാവായി ജീവിച്ച അദ്ദേഹമാണ്. എങ്കിലും നമുക്കറിയാം ഭദ്രാസനത്തിലൊക്കെ പല വിഷയങ്ങളൊക്കെ ഏർപ്പെടുമ്പോൾ ചില വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായത്തിൽ വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരു പ്രാർത്ഥനയുടെയും ഒരു വ്യക്തിത്വത്തിന്റെയും ഒക്കെ തലത്തിൽ വളരെ മാതൃകാപരമായി ജീവിതം കാത്തു സൂക്ഷിച്ച അഭിമാനത്തോടെ എന്തെങ്കിലും പറയാൻ പറ്റുന്ന ഒരു ശ്രേഷ്ഠ പിതാവാണ് തിയോഫിലോസ് തിരുമേനി. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ തുറന്നുള്ള പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടിയുള്ള ദക്ഷാൾക്കൊന്ന് പരിപൂർവ്വമായി ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന്റെ ആത്മാവൻ നിത്യശാന്തി നൽകട്ടെ. നീതിവാന്മാരെ നന്മയുള്ളവരുടെ ശ്രേഷ്ഠ ഗണത്തിൽ അദ്ദേഹത്തെ എന്ത് ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ ഓർമ്മയുടെ മുമ്പിൽ നമ്മുടെ തിരുവസുകളെ ഈ സമയത്ത് നയിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴ് എനിക്ക് അതിന്റെ കൂടെ ഒരു കാര്യം, ഒരു ചെറിയ വിഷമം കൂടെ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്, നമ്മളെല്ലാ കാര്യങ്ങളും ഇതിന്റെ പോസിറ്റീവായിട്ടുള്ളത് പറയുമ്പോഴും നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ പറയണമല്ലോ. നമുക്കൊന്ന് മനസ്സിലാക്കാനോ, ഞാൻ ആരെയും കളിയാക്കാനോ വേദനിപ്പിക്കാനോ ഒന്നും പറയുന്നതല്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ പ്രാർത്ഥന നടന്ന സമയത്ത് നമ്മുടെ ഫോൺ ഉപയോഗിച്ച ആളുകള് ആരൊക്കെയോ പള്ളി പൊളിറ്റിക്സും ആളുകളുടെ കമ്മിറ്റിയുടെ കുറ്റവും അച്ഛന്റെ കുറ്റവും ഒക്കെ പറയുകയുണ്ടായി. ഞാനത് മറച്ചു വെക്കുന്നില്ല, അത് നിങ്ങൾക്ക് തന്നെ അറിയാം അത് ആരാണെന്നുള്ളത്. ചിലപ്പം ഈ പ്രാർത്ഥന ജോയിൻ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് വളരെ ദുഃഖകരമായ കാര്യമാണ്. നമ്മള് ഒരു ഭാഗത്ത് നമ്മൾ ഭക്തിയോട് പ്രാർത്ഥനയും ഒക്കെ നടക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ഈ പ്രാർത്ഥന ഓൺ ചെയ്തിട്ട് തന്നെ അവിടെ നിന്ന് ഇങ്ങനെ പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ ദൈവം കാണുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് സംശയമൊന്നുമില്ല. ദൈവം ക്ഷമിക്കട്ടെ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് ഒരിക്കലും അങ്ങനെ ഉണ്ടാവരുത്. ഇതൊരു പ്രാർത്ഥനയാണ്. ഒരുപാട് ആളുകൾക്ക് ആശ്വാസമുള്ള ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഒരിടത്ത് നമ്മള് ദൈവത്തിന്റെ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മളായിട്ട് മറ്റൊരിടത്ത് തിന്മയുടെ ഒരു തലങ്ങളിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. അത് നമ്മളെ നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒരുപാട് വളരെ ദോഷകരമാണ്. ഞാനെനിക്ക് പറയുന്നതിൽ വിഷമമുണ്ട്, നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ അതൊരിക്കലും അത് ഉണ്ടാവരുത്. നമ്മള് പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ ആ ഒരു സീരിയസിൽ നിങ്ങൾ അത് പങ്കുകൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ അത് ജോയിൻ ചെയ്യാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടെല്ലാം ഓൺ ചെയ്ത് വെച്ചിട്ട് അപ്പുറത്തിരുന്ന് നമ്മളിത് പറയുമ്പോൾ അത് ഒരുപാട് ഒരു ദൈവസന്നിധിയിലെ സാരമായ ഒരു തെറ്റാണെന്ന് ഞാൻ വിനയത്തോടെ ഓർപ്പിക്കുക. ഞാനത് പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്, ഒരിക്കലും വേദനിപ്പിക്കാൻ പറയുകയല്ല. ഞാനും ഈ പ്രസംഗിക്കുന്ന ഞാനും നിങ്ങളും ഒക്കെ അത് കേൾക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മളൊക്കെ ഒരു ദൈവിക ശുശ്രൂഷയ്ക്ക് അടുത്ത് വന്നിട്ട് നമ്മളത് നമ്മളായിട്ട് അതിനെ ദോഷകരമാക്കരുത്. നമ്മുടെ അവിവേകത്തെ ദൈവം ക്ഷമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഒരിക്കലും മേലില്ല അങ്ങനെ ഉണ്ടാകാതിരിക്കുക. കാരണം ഇതൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട്, എന്നോട് ഒത്തിരി പേര് അതിനെപ്പറ്റി ചോദിച്ചു. അത് മാത്രമല്ല ഈ കാപ്പി ഇടട്ടെ മീൻകറി വെക്കട്ടെ എന്നൊക്കെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം. അതിന്റെ നമ്മൾ ഈ ഫോൺ ഓൺ ചെയ്യുമ്പോൾ മ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് മ്യൂട്ട് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ അത് മാറ്റിവെച്ചിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് നമ്മുടെ സൗണ്ട് ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ട്. എന്ന് ഞങ്ങൾ ഒന്നുകൂടെ ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ദയവായിട്ട് വിനയത്തോടെ ഞാനത് പറയുന്നത്, അപ്പൊ ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാനല്ല, വിനയത്തോടെ പറയുന്നത്. നിങ്ങളത് ശ്രദ്ധിക്കുക. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം മേരി സക്കറിയ ആലപിക്കും. ഞാൻ നിന്നെ കൈവിടുമോ എന്നുള്ളൊരു ഗീതമാണ്. നമ്മുടെ പുസ്തകത്തിലതില്ല എങ്കിലും നമ്മുടെ പുസ്തകത്തിലുള്ള പാട്ടുകൾ മാത്രമല്ല മറ്റുള്ള പാട്ടുകളും കേൾക്കുന്നതും നമുക്ക് പഠിക്കാനുള്ള നല്ലതാണ്. ഇപ്പോഴും മേരി സക്കറിയ ആ ഗീതം ആലപിക്കും. അതിനുശേഷം തിരുവചന ധ്യാനം നിർവഹിക്കുന്നതാണ്. ഹലോ, മേരിയുടെ ഫോണ് മ്യൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് ഓൺ ചെയ്യാമോ? നമുക്ക് മേരി അത് ലഭ്യമാവുന്നില്ല. ഫോണിന് എന്തോ ടെക്നിക്കൽ തകരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മനോജ് അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് മേരിക്ക് അത് കിട്ടുന്നില്ല. എന്തോ ഫോണിന്റെ തകരാറാണ്. നമുക്ക് ദൈവസന്നിധിയിൽ 70-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 70-ാമത്തെ ഗീതം ദൈവം ഭാഗം സമർപ്പിച്ചുകൊണ്ട് തിരുവചന ധ്യാനം നിർവഹിക്കാം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ, എന്റെ ഹിതം പോലെയല്ല എൻ പിതാവേ എൻ യഹോവേ എന്നുള്ള ഗീതം ദൈവം ഭാഗം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടേണമേ, എന്റെ ഹിതം പോലെ എന്നെ എൻ പിതാവേ യഹോവേ. നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടേണമേ, ഇമ്പമുള്ള ജീവിതവും ഏറെ സമാനങ്ങളോ തുമ്പമറ്റ സൗഖ്യങ്ങളും ചോദിക്കും നിൽ ആടിയാ.
നിന്റെ ഗീതം പോലെ നിത്യം നാടത്തിടേടാമേ നേരുമീര പാവാഴിയോ നീണ്ട നാടയോ കൂറുതോ പാരം കാരൻ യോടും നാദോ പാരീതിയിലും ഭാഗ്യങ്ങളോ നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാടത്തിടേണമേ അന്ധകാര ഭീതികളോ അപ്പനെ പ്രകാശങ്ങളോ എന്തോ നീകൾ പിച്ചിടുന്നോ എല്ലാം കാതീർവാദം നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാടത്തിടേണമേ ഏതു ഗുണ മെന്നറിവാ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ നിന്തിരോഗാ നിമിത്തം നീതേ മാർഗത്തിരിയോ നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാടത്തിടേണമേ അഗ്നിമേഘണുകള അടിയാനേയും നന്ദാടത്തി അനുദീനം കൂടെയിരുന്നോ അപ്പനെ കാടാക്ഷിക്കുക നിന്റെ ഗീതം പോലെ എന്നെ നിത്യം നാടത്തിടേണമേ
പ്രിയക ദൈവത്തിന്റെ വലുതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് പ്രാർത്ഥന തുടങ്ങി ഏതാണ്ട് മൂന്നാമത്തെ പ്രസംഗമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ശബ്ദം കേട്ട് കേട്ട് എല്ലാവർക്കും ബോറടിക്കുന്നറിയാം. അവന്റെ നിർവാഹമൊന്നും ഇല്ലാത്തതുകൊണ്ട് മറ്റാരെയും കിട്ടാത്തത് കൊണ്ടും ഞാൻ തന്നെ ഇന്നത്തെ പ്രസംഗം ഏറ്റെടുക്കുന്നു മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ആരുടെങ്കിലും പറയുമ്പോഴും പറയുന്നവർക്ക് അസൗകര്യമാകും. അതുകൊണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളാണ് പ്രത്യേകമായിട്ട് ഇന്നത്തെ ചിന്തയ്ക്ക് ഞാൻ ആധാരമായിട്ട് വെക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ നമ്മുടെ ഏവൻഗെലിയോൻ ഭാഗമായി ഈ പാർട്ട് തന്നെയാണ് നമ്മൾ വായിച്ചത്. വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ്. ഈ ഭാഗത്തെ പറ്റി പുതിയ കാര്യങ്ങളോ അങ്ങനെ വലിയ ആഴമായ കാര്യങ്ങളോ ഒന്നും പറയാനല്ല, ഒരുപക്ഷെ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തെ സംബന്ധിക്കുന്ന പല കാര്യങ്ങളും ഈ ഭാഗത്ത് നമുക്ക് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മുടെ ആത്മീയ ജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും ബാധിക്കുന്ന പല കാര്യങ്ങൾ ഈ ഒരു ആശയങ്ങൾ ഉള്ളതുകൊണ്ട് വീണ്ടും നമ്മൾ ഈ ഭാഗം ഒന്ന് പുനർവാചനയ്ക്ക് വിധേയമാക്കുമ്പോൾ ഒരു പരിധിവരെയൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തെ ആത്മീയതയിലേക്ക് വളർത്തിയെടുക്കുവാൻ അത് സാധിക്കും എന്നുള്ള ഒരു ചിന്ത മനസ്സിലുള്ളത് കൊണ്ടാണ് വീണ്ടും ഈ ഭാഗം തന്നെ ഒരിക്കൽ കൂടി എടുക്കുവാനിടയായത്. മാത്രമല്ല, കഴിഞ്ഞ ഞായറാഴ്ച എന്റെ മനസ്സിൽ കൂടി കടന്നു പോയത് ഒന്നോട് ഒന്ന് ചിന്തിക്കുമ്പോൾ എനിക്കും ഒരു സൗകര്യമായിട്ട് തോന്നിയത് കൊണ്ട് മാത്രം ഞാൻ ഈ ഭാഗം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. നമ്മൾ ഇപ്രകാരം അവിടെ വായിക്കുന്നു. അനന്തരം യേശു പുരുഷാരത്തോടും തന്റെ ശിഷ്യന്മാരോടും പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു, ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ, അവരുടെ പ്രവർത്തികൾ പോലെ ചെയ്യരുത്, താനും അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. Then Jesus spoke to the multitude and to his disciples saying, The scribes and the Pharisees sit in Moses' seat. Therefore, whatever they tell you to observe, that observe and do, but do not do according to their works. For they are say and do not do, യു ഷുഡ് ലിസൺ ഫോർ ഒബേ വാട്ട് അവർ ദേ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ചിന്തയാണ്. ഒരു പക്ഷേ കേൾക്കുന്ന ആർക്കെങ്കിലും തോന്നും, ഓ ഇത് നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ലല്ലോ, ഇത് കർത്താവ് കുറെ പരീക്ഷന്മാരെയും കുറെ ആ തരത്തിൽ ശാസ്ത്രിമാരെയൊക്കെ ഉദ്ദേശിച്ച് പറയുന്ന ഒരു കാര്യമാണല്ലോ എന്ന് ഒരു പക്ഷേ കേൾക്കുന്ന പല ആളുകളും ചിന്തിക്കുമായിരിക്കാം. തീർച്ചയായിട്ടും ഇത് നമ്മുടെയൊക്കെ ജീവിതത്തെ വളരെ സ്വാധീനിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കറിയാം നമ്മുടെ ആത്മീക ജീവിതത്തിന് വിവിധ തലങ്ങളുണ്ടെങ്കിലും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് പല തലങ്ങളുണ്ട്. ആ തലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു 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 ചിന്തയാണ് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആദരവോടുകൂടി ജീവിക്കുക എന്നുള്ളത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആദരവോടുകൂടി ജീവിക്കുക എന്നുള്ളത്. നമുക്ക് ആദരവോടുകൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ ആരാധിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ഒരു മാതൃകാപരമായി ജീവിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ക്രൈസ്തവ ജീവിതത്തിന്റെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഭാഗമാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ കുറെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും കുറെ പ്രസംഗം കേൾക്കുകയും പിന്നെ ആർക്കെങ്കിലും ഒക്കെ നന്മ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് അത് മാത്രം അതൊക്കെ ജീവിതത്തിലെ ആത്മീകതയുടെ പ്രധാന ഭാഗമാണ് എന്നതൊക്കെ തന്നെ സംശയമൊന്നുമില്ല. പക്ഷെ അതിന്റെ കൂടെ മറ്റുള്ളവരുടെ ആദരവ് പിൻപറ്റി ജീവിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ക്രൈസ്തവ ജീവിതത്തിന്റെ മൂല്യങ്ങളിലൊന്നാണ്. അതുകൊണ്ടാ ക്രിസ്തു മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, പന്തിര് ആളുകളിടയിൽ നിങ്ങൾക്ക് മാനമുണ്ടാകും എന്ന് പറഞ്ഞാൽ മാനത്തോടും അഭിമാനത്തോടും ജീവിക്കുക എന്നുള്ളത് ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ പ്രാർത്ഥനയുടെ കൂടിയും നന്മ ചെയ്യുന്നതിന്റെ കൂടിയൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ ആദരവ് എന്നുള്ളത് കാരണം ക്രിസ്തു അങ്ങനെ ജീവിച്ച ആളാണ്. ക്രിസ്തു അങ്ങനെ ജീവിച്ചതാണ് ക്രിസ്തുവിനെ അറിഞ്ഞ അപ്പോസ്തലന്മാരും. അതുകൊണ്ട് അപ്പോസ്തലികളൊക്കെ പറയുന്നുണ്ടല്ലോ, ഞാൻ ക്രിസ്തുവിന് അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകണം എന്നൊക്കെ അവർ പറയാനായിട്ട് കാരണം ക്രിസ്തു എങ്ങനെ ജീവിച്ചോ ആ നന്മ അതേ പൂർണ്ണതയിൽ മറ്റുള്ള ആളുകളും അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുസ്ഥാനം ചെയ്യുന്ന ആളുകളും ജീവിക്കണം എന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മീക ജീവിതത്തിൽ മറ്റുള്ളവരുടെ ആദരവ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മാത്രമല്ല ദൈവത്തിന്റെയും സമൂഹത്തിന്റെയും ആദരവ് പിൻപറ്റി ജീവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വ്യക്തിത്വമുള്ള ഒരു ജീവിതം കാത്തുസൂക്ഷിക്കാൻ കടപ്പെട്ടവരാ ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ചിന്ത ഇന്നത്തെ സമൂഹത്തില് പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ് എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ കർത്താവ് പറയുകയാണ്, അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് സമൂഹത്തോട് പറഞ്ഞത് എന്താണ്, നിങ്ങള് പരീശന്മാരും യേശു പുരുഷാർത്ഥം പറഞ്ഞത് ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു, ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചുകൊള്ളുവിൻ. അതിന്റെ ആദ്യത്തെ ഭാഗത്തിന് അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചുകൊള്ളുവിൻ. വളരെ വളരെ നിഷ്കർഷയോടുകൂടിയ കർത്താവ്. കർത്താവ് ഒരു തമാശ പറയുകയോ അല്ലെങ്കിൽ ഒരു ഉപമ പറയുകയൊന്നും അല്ല, വളരെ കൃത്യമായിട്ട് കർത്താവ് പ്രബോധിപ്പിക്കുന്നത് അവർ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യണം. ഒരുപക്ഷെ നമുക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാകാം, കാരണം രണ്ടാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട് പക്ഷെ അവർ ചെയ്യുന്നത് നിങ്ങൾ അനുകരിക്കരുത്, അവര് ചെയ്യുന്നത് നിങ്ങൾ അനുകരിക്കരുതെന്ന് കർത്താവ് പറയുന്നുണ്ട്. പക്ഷെ അവര് അപ്പൊ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് തോന്നും നമ്മൾ ഏതൊരു വ്യക്തിയെ കേൾക്കുന്നത് അവരുടെ ജീവിതം കൂടെ കണ്ടിട്ടാണ്, അങ്ങനെയാണല്ലോ നമുക്ക് വേണ്ടിയത്. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നു നിങ്ങളുടെ ജീവിതം എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറയുന്നത്, അവർ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ശാസ്ത്രിമാരും പരീശന്മാരും എന്ത് പറയുന്നുവോ അത് നിങ്ങൾ യു ഷുഡ് ലിസൺ കെയർഫുള്ളി എന്ന് പറയാനായിട്ട് കാരണമല്ല. അതിന് പറയാനായിട്ടുള്ള കാരണം അതിന് തൊട്ടുമ്പലത്തെ വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്. ഒന്നാമത് എന്താ പറയുന്നത്, അവര് ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു എന്നാ പറയുന്നത്. അതുകൊണ്ടാ, അല്ലാതെ അവര് വലിയ മനുഷ്യരായതുകൊണ്ടല്ല, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾക്ക് വലിയ സംഭവമായിട്ടുള്ള പറഞ്ഞത്, അവർ പറഞ്ഞത് കേൾക്കണമെന്ന് കർത്താവ് പറയാൻ കാരണം അവര് മോശയുടെ പീഠത്തിലിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ പ്രസക്തിയുള്ളൊരു സംഗതിയാണ് ഈ മോശയുടെ പീഠം എന്ന് പറയുന്നത്. കാരണം മോശയുടെ പീഠം എന്ന് പറയുന്നത് ഒരു 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 സ്ഥാനമാണ്. ഇറ്റ്സ് എ പൊസിഷൻ. വളരെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് യഹൂദന്മാരുടെ അല്ലെങ്കിൽ ഇസ്രായേൽ സമൂഹത്തിന്റെ ആധ്യാത്മിക തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലമായി ശ്രദ്ധാകേന്ദ്രമാണ് മോശയുടെ പീഠം. അതുകൊണ്ട് ആ മോശയുടെ പീഠത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് പ്രസക്തിയുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾക്ക് മൂല്യമുണ്ട്. അത് ആ ആ വ്യക്തിയെ ആശ്രയിച്ചല്ല, അത് മോശം ആശ്രയിച്ചായിരിക്കുന്നത്. കാരണം പീഠം മോശയുടെ. പണ്ടൊരിക്കലും ഒരു പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിക്കുകയുണ്ടായി. അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചു കൂടത്തി പറഞ്ഞു, ഇന്ന് കുറെ ആളുകൾ പത്രോമാസ്ലിയുടെ സിംഹാസനം, പത്രോസ്ലിയുടെ സിംഹാസനം, യാക്കോബിന്റെ സിംഹാസനം പറഞ്ഞ് നടപ്പുണ്ട്. സിംഹാസനം പോയിട്ട് അവർക്ക് ഇരിക്കാൻ ഒരു കൊരണ്ടി പലക പോലും ഇല്ലായിരുന്നു, അവരിങ്ങനെ ഓടി നടക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഒരു ഹാസ്യമായിട്ട് പ്രസംഗിക്കുകയുണ്ടായി. വാസ്തവത്തിൽ അത് അറിവില്ലായ്മ ഉണ്ട്. കാരണം തീർച്ചയായിട്ടും സിംഹാസനമുണ്ട്. സിംഹാസനം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കരുത് നമ്മൾ ഒരു തടി കൊണ്ട് പണിഞ്ഞ് ഒരു ചെയറിട്ട് അതിൽ ഇരിക്കുകയായിരുന്നു മോശ. അതിനുശേഷം മാറി വന്നവരല്ല ആ പിന്നെ മോശം പണിഞ്ഞു വെച്ച ചെയർ അല്ലെങ്കിൽ മാറി മാറി ഇരുന്നു. അവരർത്ഥത്തിലല്ല, ഒരു ചെയർ എന്ന് ഉദ്ദേശിക്കുന്നത് മോശം വഹിച്ച ഒരു പൊസിഷൻ എന്നുള്ളതാണ്. ആ പൊസിഷനിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് 12 സ്ലീഹന്മാരെ വിളിച്ച് നിങ്ങൾ 12 പേരും ലോകത്തിന്റെ 12 സിംഹാസനങ്ങളിരുന്നുകൊണ്ട് ലോകത്തെ ന്യായവിധിക്കും എന്ന് പറയാൻ കാരണം എന്താ എന്ന് വെച്ചാൽ അവരെല്ലാവരും ഓരോ കസാറ ഇരുന്നുകൊണ്ട് വിധിക്കുന്നുള്ള അർത്ഥത്തിലല്ല. ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ദൈവം കൊടുത്ത ഒരു അധികാരമാണ്, ആ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ലോകത്തെ വിധിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്നുണ്ട്. അപ്പം ഈ മത്തോമാസ് മോശയുടെ പീഠം എന്ന് പറയുന്നത് ഒരു വലിയ സ്ഥാനമാണ്. ആ സ്ഥാനം നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോൾ എന്താണ് കാത്തു സൂക്ഷിക്കുന്നത്? അത് ദൈവത്തിന്റെ ദൈവം ഒരുക്കിയ സംവിധാനത്തെ തന്നെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 13 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാകും. റോമറുടെ ലേഖനം 13 അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടക്കട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ലല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നു, മറുക്കുന്നവനോ ശിക്ഷാവിധി പ്രാപിക്കുന്നു. എന്നിട്ട് അവിടെ തുറന്നു പറയുന്നുണ്ട്, എന്നാൽ നന്മ ചെയ്യുക എന്നാൽ അവരോട് പുകഴ്ച ലഭിക്കും, നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദൈവ ശുശ്രൂഷകനായിരിക്കുന്നത്, നീ തിന്മ ചെയ്താലോ ഭയപ്പെടുക എന്ന് പറയുന്നുണ്ട്. പൗലോസ് ശ്ലീഹ വ്യക്തമായിട്ട് പറയുകയാണ്. പൗലോസ് ശ്ലീഹ എന്ന് പറഞ്ഞത് താന് ക്രിസ്തുവിന്റെ പാതയിലായി ഓരോ ദേശത്തും റോമിലും അതുപോലെ കൊരിന്തിലും പല സ്ഥലങ്ങളിലും പിന്നെ എഫെസസിലും ഗലാത്തിയിലും ഒക്കെ പോയി സഭ സ്ഥാപിച്ചപ്പോൾ, സഭ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മിനിസ്ട്രി തന്നെ സ്ഥാപിക്കുക, അധ്യക്ഷനും അതുപോലെ തന്നെ പ്രസ്ബിറ്റർ ഡീക്കന് 3 സ്ഥാനികളൊക്കെ ശിഷ്യന്മാരോട് ചേർന്ന് സ്ഥാപിച്ചതിന് ശേഷം അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങളിൽ എല്ലാം ഭംഗിയായി സ്ഥാപിച്ചതിന് ശേഷം അവരോട് പറയുകയാണ്, നിങ്ങൾ ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് നിങ്ങൾ കീഴടങ്ങണം എന്ന് പറഞ്ഞാൽ, കാരണം ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ എന്ന് പറയാനായിട്ട് കാരണം ദൈവത്താലല്ലാതെ ഒരു അധികാരവുമില്ല, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കും. അതുകൊണ്ടാണ്, അല്ലാതെ ശ്രേഷ്ഠ അധികാരം ഒരാള് ഇപ്പൊ ഒരു പള്ളിയിൽ ഒരു അച്ഛൻ സ്ഥാനത്തെത്തി കഴിഞ്ഞാൽ അച്ഛന്റെ തലയിൽ കൂടെ മുഴുവൻ പോകുന്നു, അച്ഛനെ സംഭവമാണെന്നുള്ള അർത്ഥത്തിൽ അത് പറയുന്നത്. ഒരച്ഛനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു മെത്രാപ്പോലത്തെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ അതിന് പ്രധാനപ്പെട്ട കാരണം അവർക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനം ഉയരങ്ങളിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ്. കർത്താവ് രണ്ടാമത്തെ പാർട്ട് പറയുന്നുണ്ട്, അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. നമ്മൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കേണ്ട. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ചെയ്യുന്നില്ലെന്നുള്ളെങ്കിൽ അവർ ചെയ്യാത്തതിനുള്ള കാര്യം ദൈവം ചോദിച്ചോളും. നമ്മൾ അതിനെപ്പറ്റി ഒന്നും കൂലങ്കഷമായിട്ട് ചിന്തിക്കുവോ, അവർ എന്താകുമോ എങ്ങനെ ആകണമോ, അവർക്ക് വേണ്ടി അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരുടെ ദയനീയത ഓർത്ത് പ്രാർത്ഥിക്കാന്ന് മാത്രമേ ഉള്ളൂ, ദയനീയത ഓർത്ത് പ്രാർത്ഥിക്കാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ പറഞ്ഞ നല്ല കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം, അത് മാത്രമേ നമുക്ക് ഈ നമ്മളോടൊക്കെ പ്രബോധിപ്പിക്കുന്നുള്ളൂ. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ലഭ്യമായിരിക്കുന്ന അധികാരം എന്ന് പറയുന്ന ഉയരങ്ങളിൽ ലഭിച്ച ദൈവം കൊടുത്ത ദാനമാണ്. അപ്പൊ ദൈവം കൊടുത്ത ദാനമായതുകൊണ്ട് നമ്മൾ ഒരു മോശയുടെ പീഠത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തെയാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ കർത്താവ് ശിഷ്യന്മാരെ അയച്ചിട്ട് പറയുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു പറയാനായിട്ട് കാരണം അതാണ്. അതുകൊണ്ട് നമ്മൾ ആത്മീക അധികാരത്തിലിരിക്കുന്നവരെ കല്ലെറിയുകയും ദുഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേ ചിലപ്പോൾ അവരുടെ കുറവുകളാണ്, കുറ്റങ്ങൾ കാണും, ചിലപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ പറയുന്നത് ദൈവികമായ കാര്യങ്ങളാണെങ്കിൽ അതിനെ കേൾക്കാനും ഉൾക്കൊള്ളുവാനും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വ്യക്തമായിട്ട് നമ്മളെ ഇവിടെ പ്രബോധിപ്പിക്കുകയാണ്. അപ്പൊ ഒന്നാമതായിട്ട് പറയുന്നത്, മോശയുടെ പീഠം എന്ന് പറയുന്നത് ദൈവം കൊടുത്തിരിക്കുന്ന സ്ഥാനമാണ്. അതുകൊണ്ട് ആ സ്ഥാനത്തെ ആ മോശയുടെ പീഡത്തിന് ഒരു ദൈവത്തിന്റെ ഇടപെടലുണ്ട്, ഇന്റർവെൻഷൻ ഫ്രം ഗോഡ്. ദൈവത്തിന്റെ ഇന്റർവെൻഷൻ ഉണ്ട്. കാരണം ദൈവമാണ് ആ പീഠം മോശയ്ക്ക് കൊടുത്തതും ആ സ്ഥാനത്ത് മോശയിരുത്തിയും. അതുകൊണ്ടാണ് ഈ മോശയുടെ പീഠത്തിൽ ഇരിക്കുന്ന ആളുകൾ, ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ആളുകളൊക്കെ അയോഗ്യരായിരിക്കാം, അയോഗ്യരാണെങ്കിലും നിങ്ങൾ അവർ പറയുന്നത് കേൾക്കണം എന്ന് ക്രിസ്തു പ്രബോധിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് മോശയുടെ പീഠത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മോശയുടെ പീഠത്തിന് ഒരു പാരമ്പര്യത്തിന്റെ പിൻബലമുണ്ട്. ഇറ്റ് ഹാവ് എ ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ട്, ഒരു പാരമ്പര്യത്തിന്റെ പിൻബലമുണ്ട്. നമുക്കറിയാമല്ലോ നമ്മുടെ സഭയുടെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തരം പാരമ്പര്യങ്ങളാണ്. ഇത് ഇന്നും ഇങ്ങനെ തുടങ്ങിയതല്ല. ദൈവം തമ്പുരാൻ പൗരോഹിത്യ ശുശ്രൂഷ സമാരംഭിച്ച കാലഘട്ടം മുതൽ ഒരു പാരമ്പര്യത്തിന്റെ ഒരു തലമുണ്ട്. നമ്മളും അതിന്റെ പിൻഗാമികളായി ഒരു കാത്തുസൂക്ഷിച്ചു പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു പാരമ്പര്യത്തിന്റെ പിൻബലത്തെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനൊക്കത്തില്ല. നമ്മുടെ ആരാധനകളാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനകളാണെങ്കിലും എല്ലാം ഒരു ട്രഡീഷണൽ. ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ഓ പാരമ്പര്യം കൊണ്ട് എന്താ ഉള്ളത്, പാരമ്പര്യം എന്താണ്? പിന്നെ കാരണം പലർക്കും ആരാധനയും ഭക്തിയും ഒക്കെ ഇപ്പൊ മനസ്സിൽ എന്ത് തോന്നുന്നു അതാ, അതൊരിക്കലും അതല്ല. കർത്താവ് തന്റെ മോശയുടെ മോശയുടെ പീഠത്തെ നിങ്ങൾ ആദരിക്കണമെന്ന് പറയുന്നത് അതിനൊരു പാരമ്പര്യം ഉള്ളതുകൊണ്ടാണ്. കാരണം ഇത് ക്രിസ്തു തന്നെ കൊടുത്തതാ, കാരണം അതിന്റെ മൂല്യം ക്രിസ്തുവിനറിയാം. അതുകൊണ്ട് പാരമ്പര്യത്തെ ബഹുമാനിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മോശയുടെ സിംഹാസനത്തെ ആദരിക്കുമ്പോൾ നമ്മൾ ട്രഡീഷനെ, മാർത്തോമാ ലീഗയുടെ സിംഹാസനത്തെ നമ്മൾ ആരാധിക്കുകയും അല്ലെങ്കിൽ ആദരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ആ പാരമ്പര്യത്തെയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. അല്ലെങ്കിൽ അതിലിരിക്കുന്ന കാതോലിക്കമാരെയോ അല്ലെങ്കിൽ അവരെയൊന്ന് ബഹുമാനിക്കണ്ട എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുമ്പോൾ അത് മാർത്തോമാ ലീഗയെ നമ്മൾ ആദരിക്കുന്നതിന് തുല്യമാണ്. മാർത്തോമാ ലീഗയെ ആദരിക്കുന്നതിന് തുല്യം എന്ന് പറയുന്നത് അത് ക്രിസ്തുവിനെ ആദരിക്കുന്നതിന് തുല്യമാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും, അതുകൊണ്ട് പൗലോസിലേക്ക് പറയുന്നത് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ അനുശാസിച്ചുകൊള്ളുവനെന്ന് തന്റെ ലേഖനത്തിൽ പൗലോസിലേക്ക് ഓർപ്പിക്കുന്നുണ്ട്. വാക്കിലും എഴുത്തിലും നിങ്ങളെ പ്രബോധിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ പിൻപറ്റുവിൻ, അത് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട്. അപ്പം അവരുടെ പാരമ്പര്യങ്ങൾ ട്രഡീഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. അതിനൊരുപാട് നമ്മുടെ ആരാധനാ ജീവിതത്തിൽ വളരെയധികം മൂല്യമുണ്ട്. അല്ലാതെ ഇന്നും ഇന്നലെ ആരെങ്കിലും ഒക്കെ പ്രസംഗിച്ച് ഞാനിപ്പോ നാളെ എഴുന്നേറ്റ് ഇതൊന്നും ഒരു കാര്യവുമില്ല, ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് വേദപരീതമാണ്. എബ്രായ ലേഖനങ്ങളിലൊക്കെ വ്യക്തമായിട്ട് പൗലോസ് ലീഗ അതിനെപ്പറ്റി, പാരമ്പര്യങ്ങളുടെ മഹത്വത്തെപ്പറ്റി, അത് പഴയ കാലം മുതലേ ആരാധനാ രീതിയൊക്കെ പൗലോസ് ലീഗ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ അത് രേഖപ്പെടുത്തുന്നുണ്ട് പാരമ്പര്യങ്ങൾ. അതുകൊണ്ട് ശ്രേഷ്ഠമായ ഒരു ആരാധന ആത്മീക പൈതൃകം എന്ന് പറയുന്നത് അതൊരു പാരമ്പര്യത്തിന്റെ പിൻബലം ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം, നമ്മൾ പാരമ്പര്യത്തിന്റെ പിൻബലമുള്ള ഒരു സഭയാണ് നമ്മുടെ. അതുകൊണ്ട് നമ്മുടെ ഓർത്തഡോക്സ് സഭയാണെങ്കിലും കത്തോലിക്ക സഭ ചിലപ്പോൾ കുറവുകളുണ്ട്, ഞാൻ പറയുന്നില്ല. ചിലപ്പം ആ അതിനെ നയിച്ചുകൊണ്ട് പോകുന്ന ഞങ്ങളെ പോലുള്ള അച്ഛന്മാരുടെ ശുശ്രൂഷകളിലൊക്കെ തീർച്ചയായിട്ടും പരിമിതികളും ബലഹീനതകളും ഉണ്ട്. കാരണം ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യരാ, സംശയമൊന്നുമില്ല. ഈ പ്രസംഗിക്കുന്ന ഞാനും ഈ തിരുവേനിമാരും നിങ്ങളെപ്പോലുള്ള, നിങ്ങളുടെ കുടുംബത്തിൽ ജനിച്ചതുപോലുള്ള ഓരോ കുടുംബത്തിൽ ജനിച്ച സാധാരണ മനുഷ്യരാ. ഈ സാധാരണ മനുഷ്യരായ ഞങ്ങള് അസാധാരണമായ ദൈവകൃപകളെ കൈകാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അസാധാരണമായ ദൈവവിളിക്ക് പാത്രമായി തീരുമ്പോൾ അതിനിടയ്ക്ക് നിൽക്കുന്ന മനുഷ്യരാ. അപ്പം ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന പരിമിതികളും ബലഹീനതകളും കുറവുകളും ഒരുപാടുണ്ട്. ഒരുപക്ഷെ ആ കുറവുകളെയൊക്കെ ഉയരങ്ങളെ ദൈവം ക്ഷമിക്കും, ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം മനുഷ്യൻ ബലഹീനതരാണെന്നറിയാം. എങ്കിലും ചെയ്യുന്ന കർമ്മങ്ങളിൽ ആത്മാർത്ഥത കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം ക്ഷമിക്കും എന്നതിന്റെ ഒരു ബോധ്യം. അതുകൊണ്ട് ഇതിനിടയ്ക്ക് നിൽക്കുന്ന മനുഷ്യരുടെ കുറവുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിന്റേതായ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും കുറവുകളും അതിനെയൊക്കെ ഫൈറ്റ് ചെയ്താണ് ജീവിക്കുന്നത്. അസാധാരണമായ ഒരു ദൈവകൃപയ്ക്ക്, ദൈവകൃപയെ ഹൃദയത്തിലേന്തി അത് ലോകത്തിന് തകർന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, യാത്ര ചെയ്യുന്ന പാതകളിൽ ഇടർച്ച ഉണ്ടാകുമ്പോൾ, അത് ഇടർച്ച വന്നിട്ടുള്ളവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പാരമ്പര്യത്തിന്റെ സ്നേഹം, ആ പാരമ്പര്യത്തിന്റെ യാഥാർത്ഥ്യത്തെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട്, അതിന്റെ മഹത്വത്തെ നമുക്ക് ദർശിക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് അയോഗ്യരായ പലരുമൊക്കെ ആ സ്ഥാനത്തിരുന്ന് കുറവുകൾ കാണിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ പറയുന്നത് മോശയുടെ പീഠത്തിന്, സിംഹാസനത്തിന് ഒരു പാരമ്പര്യത്തിന്റെ പിൻബലമുണ്ട്. ആ പാരമ്പര്യം ദൈവത്താൽ സ്ഥാപിതമായ പാരമ്പര്യമാണ്. ക്രിസ്തു പറയുന്നുണ്ടല്ലോ, ക്രിസ്തു മൂലക്കല്ലായിരിക്കെ ശിഷ്യന്മാരെ അടിസ്ഥാനമിട്ട് അതിന്മേൽ പണിയപ്പെടുന്ന ഒരു കെട്ടിടത്തിന്റെ ഭാഗമാണ്. വി ആർ പാർട്ട് ഓഫ് ദാറ്റ് ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. ആ കെട്ടിടത്തിന്റെ ഭാഗമാണ് നമ്മള്. അപ്പം ആ കെട്ടിടത്തിന്റെ ഭാഗമായി തീരേണ്ടതാണ് ഞാനും നിങ്ങളും ഒക്കെ. അപ്പൊ ഒരു വലിയ പാരമ്പര്യത്തിലാണ് നമ്മൾ പണിയപ്പെട്ടിരിക്കുന്നത്. ഈ പാരമ്പര്യമില്ലാതെ പണിയുന്നതെല്ലാം എന്താ മണലിനെ വീട് പണിയുന്നതിന്റെ തുല്യമായിട്ടേ പറയത്തുള്ളൂ. അതേ സമയത്തും കാറ്റടിച്ചാലും വീണു പോകുന്നുള്ളതാണ്. അപ്പൊ നമ്മളൊക്കെ അടിസ്ഥാനം ഇട്ടേക്കുന്നത് പാരമ്പര്യത്തിനാലാണ്. ആ പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കണമെന്ന് കർത്താവ് തന്നെ പറയുക. പരീക്ഷ ശാസ്ത്രിമാരെ പരീക്ഷ ഉപദേശങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുരുഷാർത്ഥത്തോട് പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് പറയുന്നത് അവരുടെ വാക്കുകൾ മോശയുടെ ശബ്ദമാണ്, അതുകൊണ്ടാണ് അവർ പറയുന്നത് കേൾക്കണം എന്ന് പറയുന്നത്. അവർ പറയുന്നത് അവരുടെ വാക്കുകളല്ല, അത് മോശയുടെ വാക്കുകളാണ്. മോശയുടെ ശബ്ദം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ. അപ്പൊ അവര് പറയുന്നത് കേൾക്കണം എന്ന് പറയുന്നത് അവര് പറയുന്നത് അവരുടെ അല്ല. നമുക്കറിയാം നമ്മുടെ സഭയിലെ പിതാക്കന്മാർ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ അത് അവരുടെ മാത്രം ആശയമല്ല, അത് സഭയുടെ ആശയമാണ്. സഭയുടെ ആശയം എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങളിൽ പോകുമ്പോൾ സുന്നകദോഷത്തിൽ എല്ലാ പിതാക്കന്മാരും ഇരുന്ന് ആലോചിച്ച് പ്രാർത്ഥിച്ച് എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങൾ മാത്രമേ നമ്മൾ നടപ്പാക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ ഒരു വ്യക്തിയുടെ താല്പര്യം, ഇന്ന് നമുക്കറിയാം ഇന്നുണ്ടാകുന്ന പല സഭകളും ചില വ്യക്തിയുടെ താല്പര്യങ്ങളിൽ പേരാ. അതുകൊണ്ടാണല്ലോ ഈ പിന്നെ എന്താ സ്വയം പ്രഖ്യാപിത തിരുമേനിമാരും അല്ലാത്ത തിരുമേനിമാരൊക്കെ ഉണ്ടാകുന്നത്. പക്ഷെ ട്രഡീഷണൽ ആയിട്ട് വരുമ്പോൾ അതിനതിന്റേതായ പ്രസക്തിയുണ്ട്. അത് കൂടിരുന്ന് ആലോചിച്ച് പ്രാർത്ഥിച്ചെടുക്കുന്ന എല്ലാവരുടെയും തീരുമാനങ്ങൾ ചേർത്തുള്ള തീരുമാനങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസങ്ങളൊക്കെ ആ ഒരു തലത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു തലത്തിൽ നമ്മളതിനെ കാണണം. കാരണം പിതാക്കന്മാർ പറയുന്ന വാക്കുകള് അത് അവരുടെ ബുദ്ധിയിൽ നിന്ന് വരുന്നതല്ല, അത് ഒരുമിച്ച് കൂടി ആലോചിച്ച് ഒരു ഭക്തിയുടെ നിറവിൽ രൂപപ്പെട്ടു വരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ മാനിക്കുക, ബഹുമാനിക്കുക. കാരണം ഏതൊരു ഒരു ഒരു തീരുമാനങ്ങൾ പറയുമ്പോഴും അത് സഭയുടെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങളാണ്. സഭയുടെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി ആ നന്മയ്ക്കുള്ള തീരുമാനങ്ങളെ നമ്മൾ എടുക്കാറുള്ളൂ. അതുകൊണ്ട് അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അവർ പറയുന്നത് അവരുടെ വാക്കുകളിലല്ല, അത് മോശയുടെ വാക്കുകളാണ്, ദൈവത്തിന്റെ വാക്കുകളാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ അവർ പറഞ്ഞത് കേൾക്കണം. അവരുടെ ജീവിതത്തെ ഒരു പക്ഷെ ചിലപ്പം എല്ലാം അനുകരിക്കാൻ കൊള്ളാമെന്ന് വരികയില്ല. ജീവിതത്തെ കൊള്ളാവുന്നത് എടുക്കുക, നല്ലത് മാറ്റുക. അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞത്. ഒന്നാമതായിട്ട് മോശയുടെ പീഠം എന്ന് പറയുന്നത് അത് ഉയരങ്ങളിൽ നിന്ന് ദൈവം നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ പീഠത്തെ റെസ്പെക്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് അതൊരു പാരമ്പര്യത്തിന്റെ പിൻബലമുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിന്നുപോയതല്ല, അത് പരമ്പരാഗതമായിട്ട് പിതാക്കന്മാരിൽ നിന്ന് കൈമാറി വന്ന ഒരു പാരമ്പര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നന്മയുള്ള പിതാക്കന്മാരുടെ സ്പർശനം അതിലുള്ളത് കൊണ്ട്, പ്രാർത്ഥന അതിലുള്ളത് കൊണ്ട് ആ സിംഹാസനത്തിന് അല്ലെങ്കിൽ ആ പീഠത്തിന് മൂല്യമുണ്ട്. മൂന്നാമതായിട്ട് അവർ പറയുന്നത് അവരുടെ ബുദ്ധി തോന്ന കാര്യമല്ല, അത് ദൈവത്തിന്റെ ശബ്ദം മോശം കേട്ട് മോശയുടെ ശബ്ദം പിതാക്കന്മാരിൽ നിന്ന് കേട്ട് കൈമറിഞ്ഞ കാര്യങ്ങളാണ് അവർ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവര് പറയുന്നത് കേൾക്കണം. പിന്നെ അവരുടെ ജീവിതത്തെ അനുകരിക്കാൻ കൊള്ളാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അനുകരിക്കരുത്. കൊള്ളാവുന്നത് അംഗീകരിക്കുക, കൊള്ളാത്തത് അംഗീകരിക്കാതിരിക്കുക. പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് സഭയുടെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഏറ്റവും ചുമതലയായിട്ടുള്ളത്. ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് നമ്മുടെ സഭയിലെ പിതാക്കന്മാരെ പറ്റി, പ്രത്യേകിച്ച് ഭാവമായരായിട്ട് കിടന്ന പിതാക്കന്മാരെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. കാരണം ഇപ്പോഴത്തെ പരിശുദ്ധ ബാവയാണെങ്കിലും ഇതിനു മുമ്പിരുന്ന ദിദിമോസ് ബാവയാണെങ്കിലും അതിനു മുമ്പിരുന്ന മാത്യൂസ് ദ്വിതീയ ബാവയായിരുന്നെങ്കിലും അതിനു മുമ്പിരുന്ന വട്ടക്കുന്ന ബാവയാണെങ്കിലും അതിനു മുമ്പിരുന്ന അവുകേൻ ബാവ അല്ലെങ്കിൽ ഗീവർഗീസ് ദ്വിതീയ ബാവ, ഇവരുടെയൊക്കെ ജീവിതം ഒന്ന് പരിശോധിക്കുമ്പോൾ എനിക്ക് അഭിമാനത്തോടെ പറയാം ആ സിംഹാസനത്തിൽ യോഗ്യരായിട്ടുള്ള പിതാക്കന്മാരാണ്. ഒരുപക്ഷെ ഈ അടുത്തിരുന്ന രണ്ടു മൂന്ന് പിതാക്കന്മാരെ പറ്റിയൊക്കെ അടുത്ത പരിചയമുള്ളവരാണ് നമുക്കൊക്കെ. മാനുഷികമായി ഒരുപക്ഷെ സഭയിലെ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോഴോ പൊളിറ്റിക്സ് പരമായ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ചില കുറവുകളൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ അവരുടെ പ്രാർത്ഥനാ ജീവിതവും അവരുടെ സന്യാസി ജീവിതവും തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടുന്നൊന്നാണ്. ഇപ്പോഴത്തെ നമ്മുടെ അഭിയന്യ പരിശുദ്ധ കാതലിക്ക ബാവയാണെങ്കിലും സഭാപരമായ വിഷയങ്ങളിൽ ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് അങ്ങനെ ചെയ്താൽ പോരെ ഇങ്ങനെ ചെയ്താൽ പോരെ എന്നൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷെ ആ സിംഹാസനത്തിൽ ഇരുന്ന് ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും മറ്റുള്ളവർ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുമ്പോഴും അദ്ദേഹം അനുഭവിക്കുന്ന മാനസിക സംഘർഷം ഒരുപക്ഷെ വാക്കുകൾക്ക് അതീതമാണ്. പക്ഷെ ഈ സംഘർഷങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും അവരുടെയൊക്കെ ജീവിതത്തിന്റെ പരിശുദ്ധി എന്ന് പറയുന്നത് നമ്മള് നോക്കിക്കാണേണ്ടതാണ്. അനുഷ്ഠാന കർമ്മങ്ങളില് അല്ലെങ്കിൽ സന്യാസ ജീവിതത്തിന്റെ നൈർമല്യത്തിൽ പിന്നെ അവരെനിക്ക് പറയാം ഭക്തി വൈരാഗികളാണ്. അതിനകത്ത് ഒരു വെള്ളവും കലർപ്പും ഇല്ലാതെ ഏറ്റവും നിർമ്മലതയോടുകൂടി ജീവിച്ചിട്ടുള്ള പിതാക്കന്മാരാണ് പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയിലെ പിതാക്കന്മാരെല്ലാവരും തന്നെ. അവര് ശ്രദ്ധയോട് ആ സിംഹാസനത്തിന്റെ മഹത്വം കാത്തു സൂക്ഷിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാം. അങ്ങനെയുള്ള പിതാക്കന്മാരെയാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. ഇനിയും അതായത് വാക്കും പ്രവൃത്തിയും ഒക്കെ ഒരു പരിധിവരെ കാത്തു സൂക്ഷിക്കാനായിട്ട് കഴിച്ചിട്ടുള്ള പിതാക്കന്മാരെയാണ്. ഇത് തിരുമേനിമാരുടെയും അച്ഛന്മാരുടെയും കാര്യമൊന്നുമല്ല. നമ്മളൊരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഒരപ്പൻ ആയിരുന്നു കൊണ്ട് ഒരപ്പന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോഴും നമ്മുടെ വാക്കിനും പ്രവർത്തിക്കും ഒരു സമന്വയത വേണം. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മളെ ബഹുമാനിക്കുകയല്ല. ഒരമ്മയാണെങ്കിലും അമ്മ പറയുന്ന വാക്കിനും അമ്മ പറയുന്ന പ്രവർത്തിക്കും ഒരു സമന്വയം വേണം. അതില്ലെങ്കിൽ നമ്മുടെ മക്കള് ഈ അമ്മയുടെ വാക്കുകളെ തള്ളും. അതുകൊണ്ട് ഞാനിത് പറഞ്ഞു വരുമ്പോഴ് ഒരു പക്ഷേ മോശയുടെ പീഠമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ട് ഞാനൊരു പൗരോഹിത്യത്തിന്റെ തലത്തിൽ പറഞ്ഞെങ്കിൽ തന്നെയും നമ്മുടെ കുടുംബജീവിതത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും എല്ലാ മനുഷ്യർക്കും, അത് തിരുമേനിമാർക്ക് അച്ഛന്മാർക്ക് മാത്രമൊന്നുമില്ല, എല്ലാ മനുഷ്യർക്കും എന്താ പറയുന്ന അത്യന്താപേക്ഷികമായിട്ടുള്ള ഒരു സംഗതിയാണ് വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ഒരു ചേർച്ച. അതിന്റെ ചേർച്ചയില്ലായ്മയാ ഇന്ന് കുടുംബത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാൻ പറ്റാത്തതൊക്കെ ഈ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ചേർച്ചയില്ലായ്മയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കെട്ടുറപ്പുള്ള ഒരു കുടുംബ സംവിധാനം, കെട്ടുറപ്പുള്ള ഒരു ആത്മീക സംവിധാനം രൂപപ്പെടുത്തുവാൻ നമുക്ക് ഇടവരട്ടെ. നമ്മുടെ എല്ലാ മനുഷ്യരും കുറവുള്ളവരാണ്. ആ കുറവുകളെ ക്ഷമിക്കുവാനും നന്മ ഉൾക്കൊള്ളുവാനും എല്ലാത്തിന്റെ പിന്നിൽ ഒരു ദൈവത്തിന്റെ സ്പർശനമുണ്ടെന്നുള്ള തിരിച്ചറിവ് നമ്മളെ ഇതിനെയൊക്കെ ആദരിക്കാനും ആദരവോടെ കാണാനും അതുകൊണ്ട് അതിൽ കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാന്യമുള്ളവരായി വളരുവാനും അങ്ങനെ നന്മയുടെ ഒരു കൂട്ടായ്മയായി നമ്മുടെ വ്യക്തി ജീവിതവും ആരാധന ജീവിതവും പരിലസിക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഈ സമയത്ത് ഉപസമരിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ വ്യക്തി ജീവിതത്തിലൊക്കെ ഒരു ചിലർക്കൊക്കെ അത് വലിയ കാര്യമായിട്ട് തോന്നാം, ചിലർക്കൊക്കെ അത് വലിയ കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. ഏതായാലും അതുണ്ടായാലും ഇല്ലെങ്കിലും ഈ ഒരു ചിന്ത നമ്മുടെ വ്യക്തി ജീവിതത്തെ, ആത്മീയ ജീവിതത്തെ ഒക്കെ, നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ അത് കൂടുതൽ നന്മയിലേക്ക് വളർത്തിയെടുക്കുവാൻ അതിനിടയായി തീരട്ടെ, മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്പരാൻ അനുഗ്രഹിക്കട്ടെ.
ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ അനുഗ്രഹീതരായ ഏറ്റവും ശ്രേഷ്ഠ വൈദികരെ, വിശ്വാസ സമൂഹമേ, വളരെ സുപരിചിതവും ആവർത്തിച്ച് വായിച്ചു കേൾക്കുകയും വ്യാഖ്യാനം കേൾക്കുകയും ചെയ്ത സുപരിചിതമായ ഒരു വേദഭാഗത്തിന്റെ പൊരുളമേ ഒരു പുതിയ ആശയത്തിന്റെ പിൻബലത്തോടുകൂടി അവതരിപ്പിക്കുവാനാണ് പ്രിയപ്പെട്ട രാജേഷത്തിന് ശ്രമിച്ചത്. സാധാരണ ശരാശരി പ്രസംഗിക്കുന്ന എല്ലാവരും ഈ വിഷയം പ്രസംഗിക്കുമ്പോൾ പരീശന്മാരെയും ശാസ്ത്രിമാരെയും സദൂഖ്യരെയും അവരുടെ ജീവിതത്തിന്റെ നിലവാരത്തെ ഒന്ന് താഴ്ത്തിക്കെട്ടി യേശുക്രിസ്തു പറഞ്ഞ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്ന് ചിന്തിക്കുന്ന രീതിയിൽ വിശദീകരണവും വിശകലനവും നടത്തി പ്രസംഗങ്ങൾ രൂപപ്പെടുത്താറുണ്ട്. നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത് അങ്ങനെയാണ്. എന്നാൽ എന്തുകൊണ്ട് യേശു നമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതിന്റെ ഒരു പശ്ചാത്തലമാണ് രാജേഷത്തിന് നമ്മളെ കേൾപ്പിക്കുവാനായിട്ട് ദൈവത്തിൽ ശരണപ്പെട്ടത്. അനന്തരം യേശു പുരുഷാരത്തോടും തന്റെ ശിഷ്യന്മാരോടും പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു, ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുകയും അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുതാനും. അന്നും ഇന്നും പ്രസക്തമായ ഒരു ഒരു ജീവിതത്തിന്റെ ഒരു അംശത്തെ വളരെ ഭംഗിയായി ഈ ഒരു വേദഭാഗത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നവർ ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിക്കണം, പക്ഷേ അവരുടെ പ്രവൃത്തികളെ നിങ്ങൾ അനുകരിക്കുകയോ അതേക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് ബുദ്ധിമുട്ടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനകത്ത് ഒരു വലിയ നെഗറ്റീവ് സൈഡിനേക്കാൾ ഒരു പോസിറ്റീവ് സൈഡുണ്ട്. അവരിരിക്കുന്ന പദവി, അവരെ തെരഞ്ഞെടുത്തതിന്റെ കാരണം എന്താണ്? മൂന്ന് വിഷയങ്ങൾ അച്ഛൻ ഇവിടെ പരിചയപ്പെടുത്തി. ഒന്ന്, ഈ ഒരു അവസരം അവർക്ക് ലഭിക്കപ്പെടുന്നത് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ഹെവൻ ഓർ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം എബവ്, ഉന്നതങ്ങളിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ഒരു സ്ഥാനമാണിത്. ആൻഡ് ഇറ്റ് ഈസ് ത്രൂ ദ ട്രഡീഷൻ ഓഫ് ദ ചർച്ച്, പാരമ്പര്യത്തിലൂടെയാണ് ഇത് കടന്നു വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്പീരിയൻസിങ് ത്രൂ ദ വിസ്ഡം ഫ്രം ഗോഡ്, ദൈവം കൊടുക്കുന്ന ജ്ഞാനത്തിലൂടെയാണ് ഇത് പ്രവൃത്തി പദത്തിലേക്ക് ആ സഭാ നേതൃത്വം കൊണ്ടുവരുന്നത്. അത് ഇന്നത്തെ കാലഘട്ടത്തിലെ സഭയോടൊക്കെ ചേർത്ത് പിതാക്കന്മാർ ചെയ്യുന്ന ആ വിഷയങ്ങളെയൊക്കെ അച്ഛൻ ഇതിനകത്ത് ഉൾപ്പെടുത്തി. ഇതിന് കൃത്യമായിട്ട് ഒരു പശ്ചാത്തലം മോശയുടെ പീഠത്തിലിരിക്കുന്നു. ഇതിനൊത്തിരി റഫറൻസ് പഴയ നിയമത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നമ്മളൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കേണ്ടുന്ന ഒരു വേദഭാഗം. എന്തുകൊണ്ട് രാജേഷച്ചൻ ഇങ്ങനൊരു വേദഭാഗത്തെ മോശയുടെ പീഠത്തിന്റെ പദവിയുടെ പ്രാധാന്യത്തോട് ഉപമിക്കൂ അല്ലെങ്കിൽ ബന്ധിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ഇൻ എക്സോഡസ് ചാപ്റ്റർ 18 18 അധ്യായം താഴെ വരെ ആകെ 27 അധ്യായങ്ങളേ ഉള്ളൂ. ആ 27 അധ്യായത്തിൽ 27 വാക്യങ്ങളിൽ 13-ാമത്തെ വാക്യത്തിൽ എത്തുമ്പോൾ മോശയുടെ ന്യായം വിധിക്കുന്ന പീഠം എന്താണെന്ന് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അമ്മായിയപ്പനായ യിത്രോവും മോശയും തമ്മിൽ ഒരു സംഭാഷണം നടക്കുന്നതാണ് 18-ാം അധ്യായത്തിന്റെ ഇതിവൃത്തം. ആ 18-ാം അധ്യായത്തിലൂടെ യിത്രോ ദൈവം മോശയോട് സംസാരിക്കുന്ന വിഷയവും മോശ ജനത്തോട് അതെങ്ങനെ പറയുന്നു പ്രതിപാദിക്കുന്നു എന്നുള്ള വിഷയമൊക്കെ കേൾക്കാനിടയായി. അങ്ങനെ പല പ്രാവശ്യം കേട്ട് കഴിഞ്ഞപ്പോൾ മോശയോട് അമ്മായിയപ്പൻ ചില ഉപദേശങ്ങൾ കൂടെ കൊടുത്തു. അത് നീ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവത്തിന്റെ ആലോചന മോശയ്ക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ 21-ാം വാക്യത്തിൽ ദൈവഭക്തന്മാരും സത്യവാന്മാരും ദുരാദായം വെറുക്കുന്നവരുമായ പ്രാപ്തിയുള്ള പുരുഷന്മാരെ സകല ജനത്തിൽ നിന്നും തെരഞ്ഞെടുത്ത് അവരെ 1000 പേർക്ക് അധിപതിമാരായും 100 പേർക്ക് അധിപതിമാരായും 50 പേർക്ക് അധിപതിമാരായും 10 പേർക്ക് അധിപതിമാരായും നിയമിക്കുക. അമ്മായിയപ്പനും ആ മരുമകനും തമ്മിലുള്ള സംഭാഷണത്തിന്റെ പൊരുൾ ദൈവനിശ്ചയപ്രകാരം പൂർത്തീകരിച്ചപ്പോൾ അങ്ങനെ ഒരു ഡീസെൻട്രലൈസേഷൻ അവിടെ നടത്തി. അതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒരു പകൽക്കാലം മുഴുവനും മോശയുടെ പീഠത്തിന് അല്ലെങ്കിൽ മോശ ഇരിക്കുന്ന ഇരിപ്പിടത്തിന് ചുറ്റും വന്ന് ഇസ്രായേൽ മക്കൾ കൂടി നിന്നിട്ട് അവർക്ക് ഓരോരുത്തരുടെയും വിഷയങ്ങളെ കേൾക്കുകയും അവരുടെ വിഷയങ്ങൾക്ക് ദൈവം കൊടുക്കുന്ന മറുപടി ജനത്തോട് കൈകാര്യം ചെയ്യുന്ന ഒരു സിസ്റ്റം അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇവരെ എല്ലാം കൂടെ കൈകാര്യം ചെയ്യുവാൻ മോശയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് ഈ അമ്മായിയപ്പൻ ദൈവത്തോട് തന്നെ ആലോചന കഴിക്കാൻ പറയുകയാണ്. അങ്ങനെയാണ് ഒരു ഡീസെൻട്രലൈസേഷൻ നടന്നത്. 1000 പേർക്ക്, 100 പേർക്ക്, 50 പേർക്ക് ഇങ്ങനെ അവരെ അധിപതിമാരെ വെച്ചിട്ട് അവരിൽ കൂടെ ഇത് നടത്തപ്പെടട്ടെ. എന്നാൽ ഏറ്റവും അതിന്റെ ചുമതല ഉത്തരവാദിത്തം ദൈവമനുഷ്യനായ മോശയ്ക്ക് തന്നെയായിരിക്കും. ഇങ്ങനെ അമ്മായിയപ്പൻ പറയുകയും ദൈവ നിശ്ചയപ്രകാരം അത് പൂർത്തീകരിച്ചു. അത് അതിന് അതിലൂടെയാണ് ഈ മോശ ജനത്തിന് ന്യായം വിധിക്കുവാൻ ഇരുന്നുവെന്നും രാവിലെ മുതൽ വൈകുന്നേരം വരെ മോശയുടെ ചുറ്റും ആളുകൾ നിന്ന് ഓരോരുത്തരായി മോശയുടെ അടുത്ത് വന്ന് ഈ സംഭാഷണം അല്ലെങ്കിൽ ഒരു ഒരു കൗൺസിലിംഗ് പോലെ അല്ലെങ്കിൽ ഒരു കുമ്പസാരം പോലെ ഓരോ വിഷയങ്ങളെയും കൈകാര്യം ചെയ്യുന്ന ഒരു കോർട്ട് സംവിധാനം അവിടെ ഉണ്ടായിരുന്നു, ഒരു സ്പിരിച്വൽ കോർട്ട്. അപ്പൊ അതിലൂടെയാണ് ഈ മോശയുടെ പീഠം എന്നൊരാശയം പഴയ നിയമത്തിൽ സ്ഥാനം പിടിക്കുന്നത്. കാരണം ദൈവത്തിന്റെ നിശ്ചയങ്ങളെ ദൈവപുരുഷനായ മോശയിലൂടെ ജനത്തെ അറിയിക്കുന്നു. ജനത്തിന്റെ വിഷമങ്ങളെ മോശ കേൾക്കുന്നു, അത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അതുതന്നെയാണ് ഇന്നത്തെ ഹോളി കൺഫെഷൻ. ആ കൺഫെഷനിലൂടെ നടക്കുന്നതും ഇതുതന്നെയാണ്. നമ്മൾ ബലിപീഠത്തിന്റെ മുമ്പിലായിരിക്കുന്നത്. പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, അച്ഛന്റെ മുമ്പിൽ ഇരുന്ന് അച്ഛനോട് സംസാരിക്കുന്നതാണ്, ഇതല്ല. അച്ഛന്റെ മുഖത്തേക്കല്ല നമ്മൾ നോക്കേണ്ടത്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, നാട്ടിൽ വെച്ചും ഇവിടെ വെച്ചും ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, അവർ ചെയ്യുന്നത് കുറവാണെന്ന് പറയാൻ വേണ്ടി പറയുന്നതല്ല. നമ്മൾ നിൽക്കുന്നത് ബലിപീഠത്തിന്റെ മുമ്പാകെ ദൈവസന്നിധി നമ്മൾ ഏറ്റു പറയുന്നു. പക്ഷെ അത് കേൾക്കാൻ ദൈവപുരുഷനായ ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നു. ആ സ്ഥാനമാണ് പുരോഹിതനുള്ളത്. പക്ഷെ നമ്മൾ കാണുന്നത് പുരോഹിതൻ കേട്ടിട്ട് ഇതെന്ത് പറയും. അവിടെയാണ് ഈ മോശയുടെ ഇരിപ്പിടത്തിന് ചുറ്റും മനുഷ്യർ കടന്നു വന്നപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സങ്കോചമില്ലായിരുന്നു. അവർ ദൈവത്തോട് സംസാരിക്കുന്നതിന് തുല്യമായി ദൈവ മനുഷ്യനായ മോശയോട് സംസാരിച്ചു. അതിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് നമുക്കൊക്കെ അറിയാം, നമ്മുടെ മത്ബഹായിൽ ഒരു സിംഹാസനം, ത്രോണോസ് എന്നൊരു സിംഹാസനമുണ്ട്. അത് ബലിപീഠം, വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന പ്രധാന ഹോളി ഓൾട്ടർ, ആ ഹോളി ത്രോൺ എന്നുള്ള കൺസെപ്റ്റ്. അതിന്റെ ഇടതുവശത്ത്, നമ്മൾ കിഴക്കോട്ട് നോക്കുമ്പോൾ ഇടതുവശത്ത് ഒരു കസേര ഇട്ടിരിക്കും. ഈ കസേര ഇട്ടിരിക്കുന്നത് ചിലപ്പോഴും ഞാൻ മുമ്പിരുന്നൊരു ദേവാലയത്തില് അങ്ങനെ ഒരു കസേര പള്ളി കൂതാശിയൊക്കെ കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചിട്ടപ്പം അവിടെയുള്ള ഒരു മനുഷ്യൻ, ആ പള്ളിയിലെ കാര്യങ്ങളൊക്കെ നടത്തുന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ലോജിക്കിലൂടെ പറഞ്ഞു വെച്ചാൽ, തിരുമേനിമാർ വരുമ്പോൾ മാത്രം നമുക്കത് എടുത്തിട്ടാൽ മതി, അതുവരെ അതവരെ നമുക്കിത് മാറ്റി ഇട്ടേക്കാമെങ്കിൽ നമുക്കിവിടെ നിൽക്കാനൊക്കെ സ്ഥലമുണ്ട്, പിള്ളേർക്കൊക്കെ വരി വരിയായിട്ട് നിൽക്കാം. ഞാൻ ഉടനെ കേട്ടതെന്ന് ഒരാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ ബലിപീഠം കൂടെ മാറ്റി വെച്ചേക്കാമെങ്കിൽ ഞായറാഴ്ചയുള്ള ബാക്കി എല്ലാ ദിവസവും മത്ബഹയ്ക്കകത്ത് ഇപ്പം കൂടി സമയം കിട്ടും, കുർബാന ഉള്ളപ്പോൾ മാത്രം എടുത്തു വെച്ചാൽ മതി. കാരണം അത് പറയുന്ന രണ്ടിനകത്തും ചില കാര്യങ്ങളുണ്ട്. ബലിപീഠം വിശുദ്ധ തിരുശരീരത്തങ്ങളെ അർപ്പിക്കുന്ന സ്ഥലം പോലെ തന്നെ ആ സഭയെ നയിക്കുന്ന പരമാധ്യക്ഷന്റെ അല്ലെങ്കിൽ പദരാസന മെത്രാപ്പോലിത്ത പ്രതിനിധാനം ചെയ്യുന്ന ആ അധികാരത്തെ, ആ പീഠത്തെ, മോശയുടെ പീഠം പോലെ അതിനെ സൂചിപ്പിക്കുവാനാണ് അവിടെ അപ്രകാരം ഒരു കസേര ഇട്ടിരിക്കുന്നത്. അത് ചെറുതായാലും വലുതായാലും അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കസേര ആ മത്ബഹയുടെ ഭാഗത്ത് പ്രതിഷ്ഠിക്കുന്നത്. അത് ബലിപീഠം പോലെ പ്രസക്തമാണ്. ബലിപീഠത്തിൽ തിരുശരീര രക്തങ്ങളെ, രക്താർപ്പിതമല്ലാത്ത ബലിയെ അർപ്പിക്കുന്നത് പോലെ ഈ സിംഹാസനത്തിനും ഒരു പ്രാധാന്യമുണ്ട്. ഈ വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കാനും പഠിക്കുവാനും ഒരു വലിയ അവസരം പ്രിയപ്പെട്ട അച്ഛൻ ഒരുക്കിയതിൽ വളരെ സന്തോഷം തോന്നുന്നു. അച്ഛന്റെ നല്ല ആശയങ്ങൾക്ക് നമ്മൾ അച്ഛനോട് കടപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച മീറ്റിംഗ് ഏറ്റവും ഭംഗിയായിട്ട് നടത്തുവാൻ തക്കവണ്ണം 10 വർഷം പൂർത്തീകരിച്ചതിന്റെ നിമിഷങ്ങളെ ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുവാൻ തക്കവണ്ണം അച്ഛൻ ശ്രദ്ധിച്ചു. എല്ലാവരെയും പരിശുദ്ധ ബാവാതിരിമേനിയുടെ അനുവാദം മുതൽ ഭദ്രാസന മെത്രാപ്പോലിത്തെയും മുൻപ് നമുക്ക് നേതൃത്വം നൽകിയ തിരുമേനിയും ഇതിന്റെ ചുമതലപ്പെട്ടവരെയും സാങ്കേതിക കാര്യങ്ങൾ ചെയ്യുന്നവരെയും പ്രസംഗിച്ചവരെയും പ്രാർത്ഥിച്ചവരെയും പാടിയവരെയും വേദപുസ്തകം വായിച്ചവരെയും ഒക്കെ തുടക്കം കുറിക്കുവാൻ കാരണമായവരൊക്കെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഒരു നല്ല മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുവാനായിട്ട് അച്ഛന് സാധിച്ചു. അതിലെല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയില്ല, കാര്യം നമ്മൾ 100 പേരുടെ സൂം മീറ്റിംഗ് ആണ് നടത്തിയത്. പക്ഷേ എങ്കിലും പങ്കെടുത്തവരെല്ലാം സംതൃപ്തരായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. തുടർന്നും ആ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഈ ഒരു വേദി ഉതകട്ടെ, അനേകർക്ക് പ്രചോദനമാകട്ടെ, അനേക അറിവുകൾ പഠിക്കുവാൻ, അനേകർക്ക് ആശ്വാസമായി മാറുവാനും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം മനുഷ്യസ്നേഹി എന്നറിയപ്പെടുന്ന കാലം ചെയ്ത മത്തേയോ തിരുമേനിയുടെ ഓർമ്മ കൂടിയാണെന്ന് അച്ഛൻ പറഞ്ഞു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ആ തിരുമേനിയുടെ കടപ്പാടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഏറെ വർഷങ്ങൾ തിരുമേനിയോടൊപ്പം സഞ്ചരിച്ചു, തിരുമേനിയോടൊപ്പം താമസിച്ചു, തിരുമേനിയോടൊപ്പം പ്രാർത്ഥിച്ചു. ഒരുപാട് കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ദൈവത്തെയും മനുഷ്യനെയും ഒരുപോലെ സ്നേഹിക്കാൻ എല്ലാവർക്കും സാധിച്ചെന്ന് വരികയില്ല. അതിന് ഉത്തമ ഉദാഹരണമായിരുന്നു തിരുമേനി. തിരുമേനിയോടൊപ്പം പല രാജ്യങ്ങളെ സന്ദർശിക്കാൻ അവസരം കിട്ടിയപ്പോഴൊക്കെ തിരുമേനിയുടെ കയ്യിൽ ആര് എന്ത് പണം കൊടുത്താലും അത് വ്യക്തിപരമായിട്ട് അടിച്ചേൽപ്പിച്ചാലും മിനിറ്റുകൾക്കകം എന്നെ കൊണ്ട് റെസീപ്റ്റ് എഴുതിച്ച ഒരു പാരമ്പര്യം ഞാൻ ഓർക്കുകയാണ്. കിട്ടിയതെല്ലാം സഭയ്ക്ക് വേണ്ടിയാണ്, അതെല്ലാം സഭയ്ക്ക് വേണ്ടി ചെലവാക്കേണ്ടതാണ്. ഈ ഒരു ആദർശം പഠിക്കുവാനും പരിചയിക്കുവാനും എനിക്കൊരു അവസരം തിരുമേനിയോട് ലഭിച്ചതാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മ 24-ാം തീയതിയാണ്. അത് നമുക്കൊക്കെ മധ്യസ്ഥതയ്ക്കും നന്മയ്ക്കുമായി തീരട്ടെ. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒത്തിരി ഓർമ്മകൾ ഹ്യൂസ്റ്റൺ നിവാസികൾക്കുണ്ടെന്ന് എനിക്കറിയാം. ദൈവം എല്ലാവരെയും വാഴ്ത്തട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്.
വളരെ നന്ദി അച്ഛന്റെ നല്ല വാക്കുകൾക്ക്. നമുക്ക് തുറന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ പേരുകൾ നമ്മൾ ഇതുവരെ സ്ഥിരമായിട്ട് കുറെ പേരുകൾ വായിച്ചുകൊണ്ടിരുന്നു. നമ്മൾ ആർക്കെങ്കിലും ഇനിയും ആ പേരുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ എന്റെയോ അല്ലെങ്കിൽ മാമനച്ചന്റെയോ ഐസക്കച്ചന്റെയോ മനോജിന്റെയോ ഫോണുകളിൽ അത് മെസ്സേജ് ചെയ്താൽ നമുക്കത് റിപ്പീറ്റ് ചെയ്യാം എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുന്നു. അവിടെയെങ്കിലും പുതിയ പേരുകളുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക, നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഏതായാലും നമ്മൾ എല്ലാ ആഴ്ചയിലും പറയുന്ന പേരുകളൊക്കെ മിക്കവാറും എല്ലാവരുടെയും കയ്യിലുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ ആ പേരുകളൊക്കെ കയ്യിൽ എടുത്തു വെച്ച് ഓർത്ത് പ്രാർത്ഥിക്കുക. എന്റെ മനസ്സിൽ ഉള്ള 2-3 ആളുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ സ്ഥിരം ഓർക്കാറുള്ള ഒരു ആലീസ് ജോസഫിനെ ഓർക്കാം, അതോടൊപ്പം തന്നെ 2 ജോയല് മറച്ചന്റെ മകനാണ്, രണ്ടുപേരും ദൈവസന്നിധിയിൽ ഓർക്കും. ഒരു ജിമ്മിയെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റാരെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് നമുക്ക് എല്ലാവരും നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ അവരെയൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും അവരുടെ ആരോഗ്യത്തിനും സൗഖ്യത്തിനുമായിട്ട് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ബാറക്കുമോർ, ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായൊരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് അന്ന് കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങൾ കുറവുള്ളവരും ബലഹീനരും കുറ്റമുള്ളവരും ആണെങ്കിലും ദൈവമേ, ഹൃദയം തുറന്ന് വിളിക്കുമ്പോൾ ഞങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ബലം നൽകി ഞങ്ങളെ കരുതുകയും ചെയ്യുന്ന അങ്ങയുടെ ആഴമായ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രവൃത്തികൾ വെച്ച് നോക്കുമ്പോൾ ദൈവമേ, ഈ ഒരുക്കി തന്ന അനുഗ്രഹങ്ങൾക്കൊന്നും ഞങ്ങൾ യോഗ്യരല്ലെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ലഭ്യമായതൊക്കെ ഞങ്ങളുടെ കഴിവിനാലല്ല, അങ്ങയുടെ കരുണയാളെ ആണെന്നുള്ള ബോധ്യം ദൈവമേ അങ്ങയെ കൂടുതൽ സ്നേഹിക്കുവാനും അങ്ങയുടെ പാതയെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരുവാനും ഞങ്ങളെ പ്രേരിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവമേ, ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളെ കൈവിട്ട് കളഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ പാതയിൽ ശ്രദ്ധയോടെ നടന്നില്ലെങ്കിലും അങ്ങ് ശ്രദ്ധയോടെ അവിടുത്തെ കരകളിൽ ഞങ്ങളെ സൂക്ഷിക്കുന്ന അങ്ങയുടെ ആർദ്രമായ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ദൈവം, എപ്പോഴും ആ സ്നേഹബന്ധത്തിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവമേ, അനേക രോഗികളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ മനസ്സിലും അനേക ആളുകൾ രോഗികളായിട്ടുണ്ട്. അവരുടെ സൗഖ്യത്തിനും ആശ്വാസത്തിനുമായിട്ട് അവരെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി അവിടുന്ന് അവരെ സ്നേഹിക്കുന്നുവല്ലോ. അവരുടെ ഹൃദയങ്ങളെ അവിടെ നിന്ന് ആശ്വസിച്ച് ബലപ്പെടുത്തണമേ. പ്രത്യേകിച്ച് രോഗത്തിനെ കുറിച്ച് കേൾക്കുമ്പോഴും രോഗം ഉളവാക്കുന്ന വേദനകൾ മൂലവും രോഗം മൂലമുള്ള സാമ്പത്തിക പ്രയാസങ്ങളൊക്കെയുമായിട്ട് അവർ കണ്ണുനീരോടെ കൈ കഴുകുമ്പോൾ ദൈവമേ ഉയരങ്ങളിൽ നിന്ന് അവിടുന്ന് കൈനീട്ടി അവരെ ബലപ്പെടുത്തണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള ആ ഒരു ധൈര്യം എപ്പോഴും അവരിൽ പരിലസിക്കുവാൻ അവിടുന്ന് സംഗതിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറ്റവരു വേർപ്പെട്ട് ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ തിരുമുമ്പ സമർപ്പിക്കുന്നു. ദൈവമേ, ആഴമായ വേദന ലോകത്തിൽ ആർക്കും അവരെ ആശ്വസിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും അങ്ങയുടെ സാന്നിധ്യം അവരുടെ വേദനകളെ മുറിവുകളെയൊക്കെ നീക്കി അവരെ ബലപ്പെടുത്താനായിട്ട് കഴിയുമെന്ന് പരിപൂർവമായിട്ട് വിശ്വസിക്കുന്നു. അവർക്കൊക്കെ അവിടെ നിന്ന് ബലവും ആശ്വാസം നൽകി വഴി നടത്തണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പഠിക്കുന്ന കുട്ടികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവാക്കന്മാരും യുവതികളെയും ചെറുപ്പക്കാരെയൊക്കെ ദൈവം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന സഹോദരങ്ങളെ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന എല്ലാ മനുഷ്യരെയും അവിടുത്തെ കരങ്ങളിൽ താഴ്മയോടെ സമർപ്പിക്കുന്നു. വിവാഹപ്രായം എത്തിയിട്ടും പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെയും അവങ്ങയുടെ കരുണയുടെ മുമ്പാകെ താഴ്മയോടെ സമർപ്പിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയൊക്കെ തിരുമുമ്പ സമർപ്പിക്കുന്നു. ജോലി ചെയ്യുന്നവരെയും ഒക്കെ അവിടുത്തെ കരങ്ങളിൽ ഓർക്കുന്നു. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുവാൻ അവിടുന്ന് തെരഞ്ഞെടുത്തിട്ടുള്ള ബാബാ തിരുമേനിയെയും എല്ലാ പത്ര പുലിത്തമാരെയും ഈ ഭദ്രാസനത്തെ നയിക്കുന്ന തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഓർക്കുന്നു. ഈ ദേശത്ത് നടക്കാൻ പോകുന്ന ഇലക്ഷനൊക്കെ തിരുമുമ്പ സമർപ്പിക്കുന്നു. ദൈവമേ, ദൈവഭയമുള്ളവരും ദൈവരാജ്യം അറിഞ്ഞ് അത് ഭൂമിയിൽ സംജാതമാകാൻ ആഗ്രഹിക്കുന്നവരെയും അവിടുന്ന് തെരഞ്ഞെടുത്ത് മുന്നോട്ട് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലവും സാംക്രമിക ലോകം മൂലവും വലയുന്ന എല്ലാ മക്കളെയും തിരുമുമ്പ സമർപ്പിക്കുന്നു. ലോകത്തെ ദോഷമായി ബാധിച്ചിരിക്കുന്ന ഈ വിപത്തിനെയൊക്കെ നീക്കി ദൈവമേ, അങ്ങ് നൽകുന്ന ആരോഗ്യത്തിലും അങ്ങൊരുക്കുന്ന സൗഖ്യത്തിലും ഈ ലോകം മുഴുവനും അങ്ങേ നോക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണമേ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മ എവിടുന്ന് വാഴ്ത്തണമേ. ഇതിന് നേതൃത്വം നൽകുന്ന വൈദികരെയും മേൽപ്പട്ടക്കാരെയും സംബന്ധിക്കുന്നവരെയും സംബന്ധിക്കാതെ പോയവരെയും പ്രത്യേകിച്ച് ഇതിനുവേണ്ടി സഹായം ഒക്കെ നൽകുന്ന എല്ലാവരെയും തിരുമുമ്പ സമർപ്പിക്കുന്നു, വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മയിൽ എവിടെയെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നീങ്ങി അനേകർക്ക് ആശ്വാസവും സൗഖ്യവും സന്തോഷവും ഒക്കെ പകരുന്ന ഒരു കൂട്ടായ്മയായി ഇതിനെ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാങ്ങിപ്പോയ സകലർക്കും സ്വർഗ്ഗൌർഷമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാണ് കൂട്ടിച്ചുപോഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ രൂപയുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കുടുംബങ്ങളോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടും ആവശ്യക്കാരോടുകൂടിയും ദേശത്തോടും രാജ്യത്തോടും സഭയോടും സമൂഹത്തോടും നമ്മൾ വാങ്ങിപ്പോരോടുകൂടിയും ഇപ്പോഴും
അനുഗ്രഹിതമായ കൂട്ടായ്മയിൽ സംബന്ധിച്ച എല്ലാവരോടും വളരെ ആത്മാർത്ഥമായ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാവരെയും കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. വന്നിയ മാമനച്ചൻ, ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സംബന്ധിച്ച എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ബൈബിൾ വായിച്ച ജോളി ആന്റി, അതുപോലെ തന്നെ അർപ്പിച്ചേറ്റ ചോദ്യത്തോട് മനോജ്, അല്പമധികമായോ ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കുകയും സ്നേഹം നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം അവരെ വാഴ്ത്തി അനുഗ്രഹിച്ചു മാറാകട്ടെ. നന്ദി.